മഹത്വമുള്ളവനായ ശാമുവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകത്തിൽ നിന്നും ഒന്നാം അധ്യായം മുതൽ. എഫ്രയീം മലനാട്ടിലെ രാമാഥയീം സോഫിൽ എൽക്കാന എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ ഏലിയുഹുവിന്റെ മകനായ യെരോഹാമിന്റെ മകനായിരുന്നു. ഏലിയുഹു യഹൂമിയാദ്യയിലെ സൂഫിന്റെ മകനായ തോഹുവിന്റെ മകൻ ആയിരുന്നു. എൽക്കാനയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനിന എന്നും പേർ. പെനിനയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു. ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു. അവൾ ഷീലോഹിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിപ്പാനും അവന് യാഗം കഴിപ്പാനും തന്റെ പട്ടണത്തിൽ നിന്ന് ആണ്ടുതോറും ഷീലോവിലേക്ക് പോക പതിവായിരുന്നു. ഏലിയുടെ രണ്ട് പുത്രന്മാരായി യഹോവയ്ക്ക് പുരോഹിതന്മാരായിരുന്ന ഹോസ്നെയും ഫിനഹാസും അവിടെ ഉണ്ടായിരുന്നു. എൽക്കാന യാഗം കഴിക്കുമ്പോഴൊക്കെയും തന്റെ ഭാര്യയായ പെനിന്നയ്ക്കും അവളുടെ സകല പുത്രിമാർക്കും ഓഹരി കൊടുക്കും. ഹന്നയ്ക്കോ അവൻ ഹന്നയെ സ്നേഹിക്കൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും. എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കാൻ തക്കവണ്ണം അവളെ മുഷിപ്പിച്ചു. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവളെ മുഷിപ്പിച്ചതുകൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നയെ നീ എന്തിനു കരയുന്നു, എന്തിനു പട്ടിണി കിടക്കുന്നു, നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. അവർ ഷീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി. പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിന്റെ വാതുക്കൽ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവയെ അടിയന്റെ സങ്കടം നോക്കി. അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവന്റെ തലയിൽ ക്ഷൗരകത്തി അവൾ തൊടുകയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായ സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനിഞ്ഞതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകറി അത്രേ ചെയ്തത്. അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുതേ. അടിയൻ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത് എന്ന് ഏലി. സമാധാനത്തോടെ പോയിക്കൊള്ളുക. ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടിയനെ തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ സ്ത്രീ തന്റെ വഴിക്ക് പോയി. ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. അനന്തരം അവർ അധികാലത്തെ എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാന തന്റെ ഭാര്യയായ ഹന്നയെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തു. ഒരു ആണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങിയെന്ന് പറഞ്ഞ് അവനെ ശമുവേൽ എന്ന് പേരിട്ടു. പിന്നെ എൽക്കാന എന്ന പുരുഷനും അവന്റെ കുടുംബമൊക്കെയും യഹോവയ്ക്ക് വർഷാന്തരയാഗവും നേർച്ചയും കഴിപ്പാൻ പോയി. എന്നാൽ ഹന്ന കൂടെ പോയില്ല. അവൾ ഭർത്താവിനോട്, ശിശുവിന്റെ മുലകുടി മാറട്ടെ, പിന്നെ അവൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവിടെ എന്നും പാർക്കേണ്ടെന്നതിനെ ഞാൻ അവനെയും കൊണ്ടുപോരാം എന്ന് പറഞ്ഞു. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ, അവന്റെ മുലകുടി മാറും വരെ താമസിക്ക, യഹോവ തന്റെ വചനം നിവർത്തിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വീട്ടിൽ താമസിച്ച് മുലകുടി മാറും വരെ അവന് മുല കൊടുത്തു. അവന്റെ മുലകുടി മാറിയ ശേഷം അവൾ 3 വയസ്സ് പ്രായമുള്ള ഒരു കാളയും ഒരു പറ മാവും ഒരു തിരുത്തി വീഞ്ഞുമായി അവനെ ഷീലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുചെന്നു. ബാലനോ ചെറുപ്പമായിരുന്നു. അവർ കാളയെ അറുത്തിട്ട് ബാലനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൾ അവനോട് പറഞ്ഞത്, യജമാനനെ, യജമാനാണെ, യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനായിരുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. അനന്തരം ഹന്ന പ്രാർത്ഥിച്ച് പറഞ്ഞു, എന്തെന്നാൽ എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എന്റെ കൊമ്പ യഹോവയാൽ ഉയർന്നിരിക്കുന്നു, എന്റെ വായ ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു, നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. യഹോവയെ പോലെ പരിശുദ്ധനില്ല, നീയല്ലാതെ ഒരുത്തനുമില്ലല്ലോ, നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയുമില്ല. ഡംബിച്ച് ഇനി സംസാരിക്കരുത്, നിങ്ങളുടെ വായിൽ നിന്ന് അഹങ്കാരം പുറപ്പെടരുത്. യഹോവ ജ്ഞാനമുള്ള ദൈവം, അവൻ പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു. വീരന്മാരുടെ വില്ല് ഒടിഞ്ഞു പോകുന്നു, ഇടറിയവരോ ബലം ധരിക്കുന്നു. സമ്പന്നന്മാർ ആഹാരത്തിനായി കൂലിക്ക് നിൽക്കുന്നു, വിശന്നവർ വിശ്രമം പ്രാപിക്കുന്നു. മച്ചി ഏഴ് പ്രസവിക്കുന്നു, പുത്രസമ്പന്നയോ ക്ഷയിച്ചു പോകുന്നു. യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. പ്രവക്കന്മാരോട് കൂടെ ഇരിപ്പാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. ഭൂധരങ്ങൾ യഹോവയ്ക്കുള്ളവ, ഭൂമണ്ഡലത്തെ യഹോവയുടെ മേൽ വെച്ചിരിക്കുന്നു. തന്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു, സ്വശക്തിയാൽ ഒരുത്തനം ജയിക്കയില്ല. യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു, അവൻ ആകാശത്തിൽ നിന്ന് അവരുടെ മേൽ ഇടിവെട്ടിക്കുന്നു. യഹോവ ഭൂസീമാവാസികളെ വിധിക്കുന്നു, തന്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു, തന്റെ അഭിഷിക്തന്റെ കൊമ്പ് ഉയർത്തുന്നു. പിന്നെ ഏൽക്കാന രാമയിൽ തന്റെ വീട്ടിലേക്ക് പോയി. ബാലൻ പുരോഹിതനായ ഏലിയുടെ മുമ്പിൽ ശുശ്രൂഷയ്ക്ക് യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീതന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയാന്നാൽ, വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പല്ലിയുമായി വന്ന് കലത്തിലോ ഉരുളിയിലോ കുട്ടകത്തിലോ ചട്ടിയിലോ കുത്തും. മുപ്പല്ലിയിൽ പിടിച്ചെടുക്കുന്ന പുരോഹിതൻ പിടിച്ചെടുത്തതൊക്കെയും പുരോഹിതൻ എടുത്തുകൊള്ളും. ശീലോവിൽ വരുന്ന എല്ലാ ഇസ്രായേലിനോടും അവർ അങ്ങനെ ചെയ്യും. മേധസ് ദഹിപ്പിക്കും മുമ്പേ പുരോഹിതന്റെ ബാല്യക്കാരൻ ഒരു യാഗം കഴിക്കുന്നവനോട് പുരോഹിതനെ വറുപ്പാൻ മാംസം തരിക, പച്ചമാംസമല്ലാതെ വേവിച്ചത് അവൻ വാങ്ങുകയില്ല എന്ന് പറയും. മേധസ് ദഹിപ്പിച്ചു കഴിയട്ടെ, അതിന്റെ ശേഷം നീ ആഗ്രഹിക്കുന്നിടത്തോളം എടുത്തുകൊള്ളുക എന്ന് അവനോട് പറഞ്ഞാൽ അവനോട് അല്ല ഇപ്പോൾ തന്നെ തരയണം, അല്ലെങ്കിൽ തോൽ ബാൽക്കാരനെ അല്ലെങ്കിൽ ഞാൻ ബലാൽക്കാരേണ എടുക്കുമെന്ന് പറയും. ഇങ്ങനെ ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലുതായിരുന്നു. ശമുവേൽ എന്ന ബാലനോ പഞ്ഞുനീൾ കൊണ്ടുള്ള അംഗീകരിച്ച് യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോകുന്നു. അവന്റെ അമ്മ ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി തന്റെ ഭർത്താവിനോടുകൂടെ വർഷാന്തരയാഗം കഴിപ്പാൻ വരുമ്പോൾ അവന് കൊണ്ടുവന്നു കൊടുക്കും. എന്നാൽ ഏലി ഏൽക്കാനെയും അവന്റെ ഭാര്യയെയും അനുഗ്രഹിച്ചു, ഈ സ്ത്രീ യഹോവയ്ക്ക് കഴിച്ച നിവേദ്യത്തിന് പകരം യഹോവ അവളിൽ നിന്ന് നിനക്ക് സന്തതിയെ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവർ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. യഹോവ ഹന്നയെ കടാക്ഷിച്ചു, അവൾ ഗർഭം ധരിച്ചു, 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമുവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. ഏലി വൃദ്ധനായാറേ അവന്റെ പുത്രന്മാർ ഇസ്രായേലിനോടും ചെയ്യുന്നതൊക്കെയും സമാപന കൂടാരത്തിന്റെ വാതുക്കൽ സേവ ചെയ്യുന്ന സ്ത്രീകളോടുകൂടെ ശയിക്കുന്നതും അവൻ കേട്ടു. അവൻ അവരോട്, നിങ്ങൾ ഈ വക ചെയ്യുന്നത് എന്ത്? നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളെ കുറിച്ച് ഈ ജനമൊക്കെയും പറഞ്ഞ് ഞാൻ കേൾക്കുന്നു. അങ്ങനെ അരുത് എന്റെ മക്കളെ, യഹോവയുടെ ജനം നിങ്ങളെ കുറിച്ച് പരത്തുന്നതായി ഞാൻ കേൾക്കുന്ന കേൾവി നന്നല്ല. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം, മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താലോ അവന് വേണ്ടി ആർ അപേക്ഷിക്കുമെന്ന് പറഞ്ഞു. എങ്കിലും അവരെ കൊല്ലുവാൻ യഹോവ നിശ്ചയിച്ചത് കൊണ്ട് അവർ അപ്പന്റെ വാക്ക് കൂട്ടാക്കിയില്ല. ശമുവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. അനന്തരം ഒരു ദൈവപുരുഷൻ ഏലിയുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ പിതൃഭവനം ഇസ്രായേലിയ ഫറവോന്റെ ഗ്രഹത്തിൽ നിന്ന് അടിമയായിരുന്നപ്പോൾ ഞാൻ അവർക്ക് വെളിപ്പെട്ട് നിശ്ചയം, എന്റെ യാഗപീഠത്തിന്മേൽ കയറുവാനും ധൂപം കാട്ടുവാനും എന്റെ സന്നിധിയിൽ ഏഫോദ് ധരിപ്പാണ് ഞാൻ അവനെ ഇസ്രായേലിന്റെ സകല ഗോത്രത്തിൽ നിന്നും എനിക്ക് പുരോഹിതനായി തിരഞ്ഞെടുത്തു. ഇസ്രായേൽ മക്കളുടെ സകല ദഹനയാഗങ്ങളെയും ഞാൻ നിന്റെ പിതൃഭവനത്തിന് കൊടുത്തു. ത്രിദിവാസത്തിലർപ്പിപ്പാൻ ഞാൻ കൽപ്പിച്ചിട്ടുള്ള എന്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എന്റെ ജനമായ ഇസ്രായേലിന്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗം കൊണ്ട് നിങ്ങളെ തന്നെ കുളിപ്പിക്കാൻ തക്കവണ്ണം നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്ത്? ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പ്രതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു നിശ്ചയം. ഇപ്പോൾ യഹോവ അരുളി ചെയ്യുന്നത്, അങ്ങനെ ഒരിക്കലും ആകയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. നിന്റെ ഭവനത്തിൽ ഒരു വൃദ്ധനും ഉണ്ടാകാതെ വണ്ണം ഞാൻ നിന്റെ ഭുജവും നിന്റെ പതിർഭവനവും ഭവനത്തിന്റെ ഭുജവും തകർത്ത് കളയുന്ന നാളുകൾ ഇതാ വരുന്നു. ഇസ്രായേലിനെ രക്ഷിപ്പാനുള്ള എല്ലാ നന്മകളുടെയും മധ്യെ നീ തിരുനിവാസത്തിൽ ഒരു പ്രതിയോഗിയെ കാണും. നിന്റെ ഭവനത്തിൽ ഒരു നാളും ഒരു വൃദ്ധനുണ്ടാകുകയില്ല. നിന്റെ കണ്ണെ ക്ഷയിപ്പിപ്പാനും നിന്റെ ഹൃദയം വ്യസനിപ്പിപ്പാനും ഞാൻ നിന്റെ ഭവനത്തിൽ ഒരു തന്നെ എന്റെ യാഗപീഠത്തിൽ നിന്ന് ഛേദിച്ച് കളയാതെ വെച്ചേക്കും. നിന്റെ ഭവനത്തിലെ സന്താനമൊക്കെയും പുരുഷപ്രായത്തിൽ മരിക്കും. നിന്റെ രണ്ട് പുത്രന്മാരായ ഹൊഫ്നിയും ഫിനിഹാസിനും ഭവിപ്പാനിരിക്കുന്നത് നിനക്ക് ഒരു അടയാളമാകും. അവർ ഇരുവരും ഒരു ദിവസത്തിൽ തന്നെ മരിക്കും. എന്നാൽ എന്റെ പ്രസാദവും ഹിതവും അനുഷ്ഠിക്കുന്ന ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എനിക്ക് എഴുന്നേൽപ്പിക്കും. അവന് ഞാൻ സ്ഥിരമായ ഒരു ഭവനം പണിയും. അവൻ എന്റെ അഭിഷിക്തന്റെ മുമ്പാകെ നിത്യം പരിചരിക്കും. നിന്റെ ഭവനത്തിൽ ശേഷിച്ചിരിക്കുന്നവനെല്ലാം അവന്റെ അടുക്കൽ വന്ന് ഒരു വെള്ളിക്കാശിനും ഒരു അപ്പത്തിനുമായിട്ട് അവനെ കുമ്പിട്ടു. ഒരു കഷണം അപ്പം തിന്മാൻ ഇടവരേണ്ടെന്നതിന് എന്നെ ഒരു പുരോഹിതന്റെ വേലക്കാക്കണമേ എന്ന് അപേക്ഷിക്കും. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോർ അപ്പോസ്തലനായ പൗലോസ് റോമർ കെഴിയ ലേഖനം 4-ാം അധ്യായം. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയേണ്ടു? അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവനെ പ്രശംസിപ്പാൻ സംഗതി എന്ത്? ദൈവസന്നിധിയിലാനും തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവനെ നീതിക്കായി കണക്കിട്ടു എന്ന് തന്നെ. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലിയെ കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നത് അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യവർണ്ണയം പരിച്ഛേദനയ്ക്കോ അക്രകർമ്മത്തിനോ കൂടെയോ അബ്രഹാമിനെ വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. അങ്ങനെ കണക്കിട്ടത് പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിൽ അത്രേ. അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസം നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടപ്പെടുവാന്നക്കവണ്ണം താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും പരിച്ഛേദന മാത്രമുള്ളവരല്ല നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിനും തന്നെ. ലോകാവകാശിയാകുമെന്ന് എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായ പ്രമാണത്തിലാലല്ല വിശ്വാസത്തിന്റെ നീതിയാൽ അത്രയെ ലഭിച്ചത്. എന്നാൽ ന്യായ പ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. ന്യായ പ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. ന്യായ പ്രമാണം ഇല്ലാത്തയിടത്ത് ലംഘനവും ഇല്ല. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടെന്നതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായ പ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കു കൂടെ ഉറപ്പാകേണ്ടെന്നതിന് തന്നെ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടെന്നതിന് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഈവണ്ണമാകുമെന്ന് മരളിത്തിയിരിക്കുന്നത് പോലെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്ത തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവനെ നീതിയായി കണക്കിട്ടു, അവനെ കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനായി ഏൽപ്പിച്ചു, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്ക് കണക്കിടുവാനുള്ളതാകയാൽ തന്നെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പടർന്നിരിക്കുന്നുവല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്കസമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണമില്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാപരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധിയെ കഴിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും. എന്നാൽ ലംഘനം പെരുകേണ്ടെന്നതിന് ന്യായപ്രമാണവും ഇടയിൽ വന്ന് ചേർന്നു വന്നു. എങ്കിലും പാപം പെരുകിയടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടെന്നതിന് തന്നെ ബാറയ്ക്കുമോ. സങ്കീർത്തനങ്ങൾ 14. ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുത് തരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നീതിയോടെ പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ. അപ്പം തിന്നതുപോലെ അവർ എന്റെ ജനത്തെ തിന്നു കളയുന്നു. യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു. യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ. നിങ്ങൾ ദരിദ്രന്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു. എന്നാൽ യഹോവ അവന്റെ സങ്കേതമാകുന്നു. നീ സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർപ്പാർക്കും നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർവസിക്കും. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ നാവുകൊണ്ട് കുരുള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരനെ അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ വഷളനെ നിന്ദിനായി എണ്ണുകയും ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ സത്യം ചെയ്തിട്ടും ക്ഷേത്രം വന്നാലും മാറാത്തവൻ തന്റെ ദൈവം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. ദൈവമേ, ഞാൻ നിന്റെ ശരണമായിരിക്കാൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത് നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കുന്നു. അവരുടെ രക്ഷാപാനീയങ്ങളെ ഞാൻ അർപ്പിക്കുകയില്ല. അവരുടെ നാമങ്ങളെ എന്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവൊന്നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതേ, എനിക്ക് നല്ല ഒരവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിക്കുന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്ത് ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധന്റെ ദൈവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. യഹോവേ, ന്യായത്തെ കേൾക്കുകയും എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. ന്യായത്തെ കേൾക്കണമേ, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. എന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ. നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ചു. ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എന്റെ വായിലെങ്കിലും ചെയ്യില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരന്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു. എന്റെ കാൽ വഴുതിയതുമില്ല. ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു. നീ എനിക്ക് ഉത്തരമരുതണല്ലോ. നിന്റെ ചെവി എനിക്ക് ചായച്ച് എന്റെ അപേക്ഷ കേൾക്കണമേ. എന്തിനു ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കയ്യാൽ രക്ഷിക്കുന്നവനായുള്ളോവേ. നിന്റെ അത്ഭുതകാരുണ്യം കാണിക്കണമേ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളേണമേ. അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു. വായികൊണ്ട് വമ്പു പറയുന്നു. അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ നിലച്ച് തള്ളിയിടുവാൻ ദൃഷ്ടി വയ്ക്കുന്നു. കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറുവിടത്തിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ. യഹോവയെ എഴുന്നേറ്റ് അവരോട് എതിർത്ത് അവനെ തള്ളിയിടണമേ. യഹോവേ, എന്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ. അവരുടെ ഓഹരി ഈ ആയുസിലത്രയും നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്. തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആദ്യമുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നുവിനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച തോറും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ ആത്മീയ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും, പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പിൻ അനുഷ്ഠാനങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഈ യാമത്തിൽ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രഭാതം വീണ്ടും ദൈവസന്നിധിയിൽ ആയിരിക്കാൻ, ശാന്തതയോട് ദൈവശബ്ദം കേൾക്കുവാനും മനസ്വസ്ഥതയോട് ദൈവസന്നിധിയിലെ ഹൃദയങ്ങളെ പകരുവാനും തന്ന അനുഗ്രഹീതമായ നിമിഷത്തെ ഓർത്ത് നമുക്ക് തമ്പുരാനെ മഹത്വപ്പെടുത്താം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും ദൈവാശ്രയബോധത്തോടും അനുഗ്രഹിതമായ ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ദൈവസന്നിധിയിൽ താഴ്മയോട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കമിടുകയും അടിസ്ഥാന നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ സ്നേഹാദരോടുകൂടി ഇരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ടിരിക്കുന്ന എല്ലാ ആരാധികരായ വൈദിക ശ്രേഷ്ഠതയും പ്രത്യേക മാമനച്ചൻ, പ്രിയപ്പെട്ട വർഗീസച്ചൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട തൻപൻ വർഗീസച്ചൻ, എസ് എം ബി പ്രകാശച്ചൻ, ബിജോയി അച്ഛൻ, എല്ലാ വൈദികരെയും സ്നേഹാദരോടുകൂടി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് ഏവർക്കും പ്രിയങ്കരനായ പ്രിയപ്പെട്ട പി സി ജോറാച്ചനാണ്. പ്രിയപ്പെട്ട അച്ഛനെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ സുവിശേഷങ്ങൾ ഗീതം ചേർന്ന് പാടാം. നിന്ന് ബഹുമാനപ്പെട്ട ഐസക് പൈലോങ്കള് ദൈവം കൂടെയുണ്ട് എന്നുള്ള ഗീതം ഇപ്പോഴ് പ്രത്യേകമായിട്ട് ആലപിക്കുന്നതാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കുന്ന അനേക സംഗതികൾ നമുക്ക് ചുറ്റുമുണ്ട്. പലപ്പോഴും ധൈര്യത്തോട് പല കാര്യങ്ങളിലും ഇടപെടാതിരിക്കുവാൻ തക്കവണ്ണം നമ്മളെ കീഴ്പ്പെടുത്തുന്ന പ്രതിബന്ധങ്ങളിലൊക്കെ നമ്മളെ താങ്ങുന്ന നടത്തുന്ന ഒരപ്പൻ കൂടെയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആശ്വാസം. എന്റെ യേശു കൂടെയുണ്ട്, എന്റെ ദൈവം എന്നെ വഴി നടത്തും, എന്റെ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കും എന്നുള്ള ഒരു ബോധം ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് പ്രത്യാശയോട് പ്രതീക്ഷയോട് മുന്നോട്ട് പോകുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. നിരന്തരം നമ്മെ നടത്തുന്ന ആ അത്ഭുതമായ കരങ്ങളിൽ താങ്ങുന്ന ദൈവത്തെ നമുക്ക് വാഴ്ത്തി പാടാം. കൂടെയുണ്ട് യേശുവൻ, കൂടെയുണ്ട് എന്നുള്ള ഗീതം ഇപ്പോഴ് പ്രിയപ്പെട്ട തമ്പിച്ചാന് ആലപിക്കുന്നതാണ്. ഹലോ തമ്പിച്ച, ഹലോ എനിക്കത് മ്യൂട്ട് ആയിരിക്കും ഫോണ്, ശ്രദ്ധിക്കാമോ? ഹലോ തമ്പിച്ച, കേൾക്കാമോ? ഓക്കെ, എന്തോ എനിക്ക് ടെക്നിക്കൽ പ്രോബ്ലം വന്നിട്ടുണ്ട്, സാരമില്ല. 185-ാമത്തെ ഗീതം, നിന്ദാനം ഞാൻ അനുഭവിച്ചു എന്നുള്ള ഗീതം ദൈവം മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം.
നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ നിന്റെ സ്നേഹം എത്രമാൽ പള്ളി നീക്കി. ദൈവമേ നിന്റെ സ്നേഹം എത്രനാൾ തള്ളി നീക്കി. അന്നു ഞാൻ അന്യനായ അനാഥന, എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി. അന്നു ഞാൻ അന്യനായ അനാഥന, എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല. എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല. എന്റെ ആത്മാവിനു നിത്യജീവൻ യേശു എനിക്കൊരുക്കിയല്ലോ. എന്റെ ആത്മാവിനു നിത്യജീവൻ യേശു എനിക്കൊരുക്കിയല്ലോ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിത്യതയോർപ്പിടുമ്പോ എൻ ഹൃത്തടമാനം നിക്കും. നിത്യതയോർത്തിടുമ്പോ എൻ ഹൃത്തടമാനന്ദിക്കും. സ്വർഗീയ സന്തോഷ ജീവിതം വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിടുന്നു. സ്വർഗീയ സന്തോഷ ജീവിതം വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിടുന്നു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശനാം. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് വേണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് വേണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മെസ്സിയ രജാവേ നിനക്ക് സ്തുതി. ബാറിക്കുമോൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പ് ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നൂതനകരമായ കർത്താവ് ശ്മിശയാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാ മൂർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദേവൻപുരാരോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
തമ്പാനച്ചനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തമ്പാനച്ചൻ, തമ്പാനച്ച, അച്ഛന്റെ ഫോണും എന്തോ നമ്പർ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബാറക്കുമോർ, ദൈവമേ, നീ എനിക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾക്കൊക്കെയും വേണ്ടി നിന്നെ ഞാൻ
ശക്തിപ്പെടുത്തണമേ. എന്റെ ശുദ്ധിയോടും കുറ്റം കൂടാതെയും മാലിന്യം കൂടാതെയും നിന്റെ തിരുവുണ്ടാകുന്ന നിന്റെ ദൈവത്വത്തിന്റെ രാജ്യമില്ലാത്ത കർമ്മങ്ങളാലും എന്നെ സഹായിക്കണമേ. എന്റെ സത്യശരണവും പരമുള്ള ആശ്രയവും എന്റെ ബലഹീനതയുടെ പ്രസ്ഥാനവുമായ ശ്രീകാം നിനക്ക് ദൃഷ്ടമുണ്ടായി എന്റെ എളിയാത്മജീവനെ നാശത്തിൽ നിന്ന് രക്ഷിക്കണമേ. നിന്റെ കൃപയ്ക്ക് ദൃഷ്ടമുണ്ടായിട്ട് എല്ലാവരും സൃഷ്ടിച്ചുണ്ടാക്കിയതുപോലെ കുറ്റക്കാരനായിട്ടും തിരുവിഷ്ടമുണ്ടായി എന്റെ ജീവകാലമെല്ലാം എന്റെ ദൈവത്വത്തിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാനും പ്രവർത്തിപ്പാനും എന്നെ ശക്തിപ്പെടുത്തി സഹായിക്കണമേ. ഉത്തമനും ദേവാനുമായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന വിശുദ്ധി മാത്രമുള്ള വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കുന്നതാണമേ. കർത്താവേ, ശത്രുക്കൾ ഞങ്ങൾ ഉളവാക്കുന്ന എന്റെ വിചാരങ്ങളിൽ നിന്ന് എന്റെ കരുണയാചാരങ്ങളിൽ നിന്റെ കൃപയാലെ കൂട്ടിച്ചേർക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ നേരെ കോപിച്ചിരിക്കുന്ന വിനാശകരമായ കഠിനവളങ്ങൾ നിന്ന് അവിടുത്തെ കൃപയാൽ അവിടുത്തെ ശ്രേഷ്ഠതയിലേക്ക് ഞങ്ങളെ തിരിപ്പിക്കണമേ. നിങ്ങളുടെ കർത്താവേ, അവിടുത്തെ ഇഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾ പൂർണ്ണമായതിലൊന്നായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ബലഹീനമായി ഞങ്ങളുടെ സ്വന്തമായ നിഷേധം പുരാനെ അവിടുത്തെ സർവകൃപകൾക്കും വേണ്ടി ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്കും. എന്നെ സ്വതന്ത്ര ജീവാനായിട്ട് ഞങ്ങളുടെ വായനയുടെയും ശുശ്രൂഷയുടെയും പ്രാർത്ഥനയുടെയും സമയത്ത് അവിടുന്ന് ഞങ്ങളോടുകൂടെ ഇരിക്കുമാറാകണമേ. ഓശോ
ത്രിയേക ദൈവത്തിന്റെ വലുതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പന്നിയ വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വാഴ്ത്തപ്പെട്ട ദൈവജനമേ, വീണ്ടും നമ്മൾ അനുഗ്രഹീതമായ ഈ ബുധനാഴ്ച ദൈവസന്നിധിയിലായിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകരാം. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ഒരാഴ്ച ഹ്യൂസ്റ്റൺ, പ്രത്യേകിച്ച് ഡാലസ് ഹ്യൂസ്റ്റൺ ഏരിയയില് നമ്മുടെ ജനങ്ങളൊക്കെ പലതരത്തിലുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചു, പ്രത്യേകിച്ച് ഡാലസ് ഏരിയയില്. എങ്കിലും അതിൽ നിന്നൊക്കെ തമ്പുരാൻ എല്ലാവരെയും സഹായിക്കുകയും തന്റെ ബലമുള്ള കരങ്ങളാൽ അവരെ സൂക്ഷിക്കുകയും ചെയ്ത വലിയ കൃപയോർത്ത് നന്ദിയോടെ മഹത്വപ്പെടുത്താം. ജീവിതത്തില് പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളെ കീഴ്പ്പെടുത്തുമ്പോൾ പലപ്പോഴും ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മളെ അകറ്റത്തക്കവണ്ണം പിശാച് നമ്മളെ പ്രതിബന്ധങ്ങൾ ശക്തമാക്കുമ്പോഴും മഴമായി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവയൊക്കെ അതിജീവിപ്പാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ആമുഖമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കറിയാമല്ലോ, നോമ്പിന്റെ അനുഭവത്തിൽ കൂടി നമ്മൾ കടന്നു പോവുകയാണ്. മറ്റു ദിനങ്ങളെക്കാൾ കുറെ കൂടെ ആഴമായി ആത്മാർത്ഥമായി സ്വർഗത്തിലെ അപ്പനോട് മനസ്സുകൊണ്ട് കൂടുതൽ അടുക്കുവാനും മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും ഒക്കെ കൂടുതൽ അടുക്കുവാനും നമ്മളെ തന്നെ ഒരുക്കുന്ന ദിനങ്ങളായത്. നമ്മൾ അർപ്പിക്കുന്ന അനുഷ്ഠിക്കുന്ന ഈ പ്രത്യേക നോമ്പിന്റെ ഭക്തിയോടുകൂടിയുള്ള ജീവിതചര്യ അത് കൂടുതൽ വ്യക്തി ജീവിതത്തിൽ പ്രശോഭിതമാക്കുവാൻ തമ്പുരാന്റെ സ്പർശനം നമുക്കുണ്ടാകണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ദൈവവചനങ്ങളും സാധാരണ ദിനങ്ങളെക്കാൾ കൂടുതലായി ഈ ദിനങ്ങളിലൊക്കെ ധ്യാന ചിന്തകളാണെങ്കിലും മറ്റ് പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നു. അതൊക്കെ നമ്മുടെ കാതുകളിൽ കൂടി കേൾക്കുന്നത് നമ്മുടെ ഹൃദയങ്ങൾ സങ്കരിച്ചുകൊണ്ട് സ്വഭാവ രൂപവൽക്കരണത്തിന് നിദാനമായി തീരുവാൻ തമ്പുരാന്റെ സ്പർശനം നമുക്കുണ്ടാകണമെന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. നമ്മൾ 34 സങ്കീർത്തനം 9 വാക്യം 11 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം.
മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. ഈ ദിനങ്ങളിലൊക്കെ ദൈവവചനം കേൾക്കത്തക്കവണ്ണം ഞങ്ങളുടെ നമ്മുടെ കാതുകളെയും നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ ഒരുക്കാം. അത് നമുക്ക് നൽകുന്ന സ്വസ്ഥതയും പ്രതീക്ഷയും പ്രത്യാശയും ശാന്തതയും അത് വാക്കുകൾക്ക് അതീതമാണ്. നമുക്കറിയാമല്ലോ എന്തോരം പ്രയാസങ്ങളിൽ കൂടിയാ നമ്മുടെ ആടുകളൊക്കെ കടന്നുപോകുന്നത്. രോഗമാണെങ്കിലും കുടുംബത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളാണെങ്കിലും, ഒരുപക്ഷെ ഈ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്നെ ഒരുപാട് ആളുകള് കഠിനമായ രോഗം മൂലവും പ്രയാസം മൂലവും കണ്ണുനീരുകൊണ്ട് വിളിച്ചവരുണ്ട്. അവരൊക്കെ നമ്മൾ ആശ്വസിപ്പിക്കുന്നത് ദൈവവചനം കൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവം എന്ന സത്യം പ്രതിബന്ധങ്ങളിലും പ്രതികൂലതകളിലും നമ്മളെ അദൃശ്യമായി നടത്തുന്നു എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുമ്പോൾ ലഭ്യമാകുന്ന ഒരു പ്രതീക്ഷയുടെ കരുത്ത്, അത് നമ്മളെ ഈ ലോകം സമ്മാനിക്കുന്ന പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കോടം പ്രേരകമാക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഭക്തിയോടെ കൂടുതൽ അടുത്തു വരുവാൻ തക്കവണ്ണം ഈ ജനങ്ങളൊക്കെ നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ഉറ്റവർക്കും പ്രയാസം അനുഭവിക്കുന്നതിനു വേണ്ടിയൊക്കെ നമുക്ക് കണ്ണുനീരോട് പ്രാർത്ഥിക്കാൻ ഈ ശ്രേഷ്ഠമായ സമയം നമുക്ക് ഉപകരിക്കാം. പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ ഓരോ ദിനങ്ങളും നമ്മളെ അതിന് കൂടുതൽ, അതിൽ കൂടി നമ്മുടെ വ്യക്തി ജീവിതവും നമ്മൾ ആർക്കു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന അവർക്കൊക്കെയും നമ്മുടെ സമൂഹമൊക്കെ ആത്മീക ഉന്നമനത്തിലേക്ക് ഉയരാൻ തക്കവണ്ണം ദൈവം നടത്തട്ടെ, വഴിതെളിയിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോഴ് തിരുവചനത്തിന് ഇന്ന് ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പി സി യോഗദേശനാണ്. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല, കാരണം ഈ ശുശ്രൂഷ വളരെ ഗൗരവത്തോടെ കാണുകയും അവസരമുള്ളപ്പോഴൊക്കെയും കേൾക്കുന്ന ആളുകൾക്ക് കൂടുതൽ ചിന്തോദ്ദീപകമായി ഹൃദയങ്ങളെ പരിമപ്പെടുത്തുവാൻ തക്കവണ്ണം നല്ല നമ്മളെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ആഴമായ ചിന്തകളെ പകർന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന അച്ഛനാണ് പ്രിയപ്പെട്ട പി സി യോഗദേശൻ. ഭദ്രാസനത്തിന്റെ വിവിധ തലങ്ങളില്, പ്രത്യേകിച്ച് എം എം ബി എസിന്റെ വൈസ് പ്രസിഡന്റായിട്ടും അങ്ങനെ ഭദ്രാസനത്തിന്റെ വിവിധ ഉത്തരവാദിത്തങ്ങളിൽ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഞങ്ങളൊക്കെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനാണ് പ്രിയപ്പെട്ട പി സി യോഗദേശൻ. അച്ഛനെ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് എനിക്ക് നേരത്തെ നമ്മുടെ എച്ച് എച്ച് പൈലോങ്ങളുടെ അല്ലെങ്കിൽ തമ്പിച്ചാന്റെ ഫോണിന് പ്രയാസമുണ്ടായിരുന്നു, ഇപ്പോഴെനിക്ക് അത് കണക്റ്റഡായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴദ്ദേഹം ഒരു ഗീതം ആലപിക്കും, അതിനുശേഷം പ്രിയപ്പെട്ട പി സി യോഗദേശൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും. തമ്പിച്ച ഫോൺ കണക്റ്റഡ് ആയല്ലോ അല്ലേ? ഹലോ
ഹലോ,
കേൾക്കാം. പാടിക്കോളൂ. ഹലോ ഹലോ തമ്പിച്ച, കേൾക്കാം, പാടിക്കോളൂ. കേൾക്കാം.
കൂടെയുണ്ടേ കുട്ടിനവേനെന്നും കൂടെയുണ്ടേ കുരീരുൾ താഴ്വേരെ കൂടെയുണ്ടേ കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ടേ കുരീരുൾ താഴ്വേരെ കൂടെയുണ്ടേ കൂട്ടാളിയായിട്ട് കൂടെയുണ്ടേനവേനെന്നും കൂടെയുണ്ടേ ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ടേ എന്നൂര ചെയ്തവൻ കൂടെയുണ്ടേ പേടിക്കയില്ല ഞാൻ മരണത്തെയും മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ടേ പേടിക്കയില്ല ഞാൻ മരണത്തെയും മരണത്തെ ജയിച്ചവൻ കൂടെയുണ്ടേ കൂടെയുണ്ടേ സൂയൻ കൂടെയുണ്ടേ കുട്ടിനവേനെന്നും കൂടെയുണ്ടേ അഴിയിലാഴത്തിൻ കൂടെയുണ്ട്. ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട് അവശ്യനേരത്തിൻ കൂടെയുണ്ട് ആശ്വാസദായകൻ കൂടെയുണ്ട് അവശ്യനേരത്തിൻ കൂടെയുണ്ട് ആശ്വാസദായകൻ കൂടെയുണ്ട് കൂടെയുണ്ട് സൂയൻ കൂടെയുണ്ട് കുട്ടിനവേനെന്നും കൂടെയുണ്ട് വെള്ളത്തിൽ കൂടെ ഞാൻ നടന്നിടിലും വെള്ളമെന്നീടെ കവിയുകില്ല വെന്തു പോകില്ല ഞാൻ തീയിൽ നടന്നാൽ എന്നാഥനോട് കൂടെയുണ്ട് വെന്തു പോകില്ല ഞാൻ തീയിൽ നടന്നാൽ എന്നാഥനോട് കൂടെയുണ്ട് കൂടെയുണ്ട് സൂയൻ കൂടെയുണ്ട് കുട്ടിനവേനെന്നും കൂടെയുണ്ട് ബാഖായിൻ താഴ്വരെ കൂടെയുണ്ട് യാക്കോബിൻ ദൈവമൻ കൂടെയുണ്ട് രോഗക്കിടക്കയിലും കൂടെയുണ്ട് യുഗാന്ത്യത്തോളോമൻ കൂടെയുണ്ട് രോഗക്കിടക്കയിലും കൂടെയുണ്ട് യുഗാന്ത്യത്തോളോമൻ കൂടെയുണ്ട് കൂടെയുണ്ട് സൂയൻ കൂടെയുണ്ട് കുട്ടിനവേനെന്നും കൂടെയുണ്ട് കുരിരു താഴ്വരെ കൂടെയുണ്ട് കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്
പിതാവിനും പുത്രനും പരിശുദ്ധ്രോഹായിരിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ദൈവത്തിന്റെ അന്യതിരു നാമം മഹത്വപ്പെടുമാറാകട്ടെ. പുണ്യ വൈദിക സുരേഷ്വരമേ ബഹുമാനപ്പെട്ട സമ്പാനച്ചൻ മാമനച്ചൻ പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ ഐസക് അച്ഛൻ ബിജുവി അച്ഛൻ ഏതെങ്കിലും വൈദിക സുരേഷ്ഠരെ സംബന്ധിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ട വൈദിക സുരേഷ്ഠരമേ ഇന്നത്തെ ഈ ശുശ്രൂഷയിലും വളരെ താല്പര്യത്തോടുകൂടി സംബന്ധിക്കുന്ന ദൈവജനമേ ദൈവത്തിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം നമ്മളുടെ ആത്മശരീര മനസ്സുകളെ കാക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ടെക്സസിലുള്ള ഡാളസ് ഹ്യൂസ്റ്റൺ ഏരിയയിലൊക്കെ പ്രയാസത്തിലൊക്കെ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവസ്നേഹം സമർപ്പിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ഓർക്കുന്നു. എല്ലാവരെയും ദൈവസ്നേഹം സമർപ്പിച്ചുകൊണ്ടും അധ്യക്ഷ പ്രവർത്തനം പ്രത്യേകമായിട്ട് നടത്തുന്നുണ്ടെങ്കിലും വയന ശ്രോഷയുടെ തുടക്കത്തിൽ തന്നെ എല്ലാവരെയും ദൈവനാമത്തിൽ ഓർത്തുകൊണ്ടും പരിശുദ്ധ ഭാവാതിരമേനിയെ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ടും സഭയെ ദൈവസ്നേഹം സമർപ്പിച്ചുകൊണ്ടും ഒക്കെ നമ്മുടെ ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. ആ മുഖവാക്കുകളൊന്നും കൂടാതെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവം ഇങ്ങനെ ഒരു അവസരം നൽകിയതിൽ വളരെ ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒന്ന് തെസലോനിക്കർ 5:23 വാക്യം എന്ന ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. തെസലോനിയൻസ് ചാപ്റ്റർ നമ്പർ 5:23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്ദ്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. Now may the God of peace himself sanctify you completely, and may your whole spirit, soul and body be preserved blameless at the coming of our Lord Jesus Christ. യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്ന ഒരുക്കത്തോടെ ഇരിക്കുന്ന സഭാമക്കളാണ് നമ്മൾ. ഞാനും നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവമാണ്. അവന്റെ ഇനിയും വരുവാൻ ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായ ഏക കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കും. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം. കർത്താവിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിന് വേണ്ടി നൊയമ്പ് ഉപവാസങ്ങളോടെ പ്രാർത്ഥനയോടെ വീണ്ടും നമ്മളായിരിക്കുന്നു. ഈ നൊയമ്പ് ഉപവാസങ്ങളൊക്കെ ദൈവസന്നിധിയിൽ നമ്മുടെ ആത്മ ശരീര മനസ്സുകളെ വിശുദ്ധീകരിക്കുന്നതായി തീരണം. ഈ ആശയങ്ങളെല്ലാം നിങ്ങൾ അറിവുള്ളതുകൊണ്ട് പ്രധാനപ്പെട്ട എന്റെ ആശയങ്ങൾ മാത്രം ഒത്തിരി വിശദീകരണങ്ങൾ കൂടാതെ പറഞ്ഞു പോകാനായിട്ടാണ് ദൈവസന്നിധിയിൽ ശരണപ്പെടുന്നത്. ഈ ഒരു വാക്യം നമ്മളുടെ ശരീരം മനസ്സ് ആത്മാവ് അതിനെ വിശുദ്ധീകരിക്കുന്നതായ കാര്യമാണ് ഇവിടെ കാണുന്നത്. അതാരാണ് വിശുദ്ധീകരിക്കുന്നത്? സമാധാനത്തിന്റെ ദൈവം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്ദ്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഇതിനുവേണ്ടിയാണ് പിതാക്കന്മാരെ നൊയമ്പ് ഉപവാസങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ അതിനുവേണ്ടിയാണ് നമ്മുടെ ആത്മശരീര മനസ്സുകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. രണ്ട് വാക്കുകൾ കണ്ടു, സമാധാനത്തിന്റെ ദൈവം, ശുദ്ധീകരണം. സമാധാനവും ശുദ്ധീകരണവും തമ്മിൽ വലിയ അത് വളരെ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ നൊയമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നൊയമ്പ് തുടങ്ങുന്ന ദിവസം തന്നെ നമ്മൾ ശുഭകോനോ ശുശ്രൂഷ നടത്തുക, സമാധാനത്തിന് ശുശ്രൂഷ. നൊയമ്പ് അവസാനിക്കുന്ന സമയവും നമ്മൾ ശുഭകോനോ ശുശ്രൂഷ നടത്തണം എന്നുള്ളതാണ്. അത് അറിയിപ്പിന്റെ ശനിയാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ ഈസ്റ്ററിന്റെ ദിവസമോ ഒക്കെ സൗകര്യം പോലെ നമ്മൾ നടത്താറുണ്ട്, ചിലർ നടത്താതിരിക്കാറുണ്ട്. ഇതിനകത്ത് തന്നെയും അതിന്റെ ആന്തരികമായിരിക്കുന്ന അർത്ഥം ഈ സമാധാന ശുദ്ധീകരണം തമ്മിൽ വളരെ പ്രാധാന്യമുള്ളതാണ്, ഇന്റർകണക്റ്റഡ് ആണെന്നുള്ളതാണ്. ഒരു വാക്യം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എബ്രായ ലേഖനം 12:14 ഹീബ്രൂ ചാപ്റ്റർ 12:14 എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിപ്പി. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അതുകൊണ്ടാണ് പിതാക്കന്മാര് നൊയമ്പ് ഉപവാസങ്ങളിൽ ഈ സമാധാനം ആചരിക്കുന്ന പ്രക്രിയ വെച്ചേക്കുന്നത്. ഓരോ വിശുദ്ധ കുർബാനയിലും ശുഭകോന ചോദിക്കുന്നതും പരസ്പര സമാധാനം കൊടുക്കുന്നതും. സമാധാനത്തോടുകൂടി മാത്രമാണ് ശുദ്ധീകരണത്തിലേക്ക് നമ്മൾ കടക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ വിശുദ്ധീകരണം വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ഈ റിച്വൽസ് അതങ്ങനെ തന്നെയാണ് ആയി പോകാതെ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. ദയവേത് ആ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കണമെന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. 1 Thessalonians 4:3 1 Thessalonians 4:3 പറയുകയാണ്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഫോർ ദിസ് ഈസ് ദ വിൽ ഓഫ് ഗോഡ് ദാറ്റ് യു ഷുഡ് ബി സാങ്ക്ടിഫൈഡ്. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. നമ്മൾ ആരാധനാനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഉപവാസങ്ങൾ നോക്കുമ്പോൾ ഈ ശുദ്ധീകരണത്തിലേക്ക് നമ്മൾ കടക്കണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതിനാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ഓർക്കി നമ്മുടെ ജീവിതത്തിലെ ഒരു തിരിഞ്ഞു നോട്ടത്തിനും ഒരു ഇൻട്രോസ്പെക്ഷനും നമുക്ക് സാധ്യമായി തീരുകയും ചെയ്യണമെന്ന് ഉറപ്പിക്കുകയാണ്. Ephesians 5:26 5:26 എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നു, സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം പറയുകയാണ്. ഓരോ വിവാഹ ശുശ്രൂഷയിൽ നമ്മൾ വായിക്കുന്നതാണ്, അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും എന്ന് നമ്മൾ കാണുന്നു. അപ്പൊ നമ്മളെ വിശുദ്ധീകരിക്കുകയാണ് ദൈവത്തിന്റെ വചനത്തോടുകൂടിയ ജലസ്നാനം, ഒരു കടുകലിന്റെ അനുഭവമായത്. So that he might sanctify her, having cleansed her by the washing of water with the word. കർത്താവിന്റെ അതുകൊണ്ടാണ് നൊയമ്പിന്റെ ദിവസങ്ങളിൽ കൂടുതൽ നമ്മൾ വചനം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ വചനത്തോടുകൂടി ഒരു ജലസ്നാനം, ഒരു ക്ലൻസിങ് നടക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഈ ആരാധനാനുഷ്ഠാനങ്ങളുടെ ഒക്കെ പ്രാധാന്യം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ശുദ്ധീകരണമാണ്. നമ്മുടെ ശരീരം കഴുകപ്പെടണം, മനസ്സ് കഴുകപ്പെടണം, ആത്മാവ് കഴുകപ്പെടണം. ലൂക്കോസിന്റെ സുവിശേഷം 5:12-16 വാക്യങ്ങളാണല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ ഗർഭോ ആഴ്ചയാണല്ലോ, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന ആഴ്ചയാണ്. അപ്പോഴത്തെ സുവിശേഷം 8:2 നമ്മളിത് കാണുന്നുണ്ട്. And the leper came to him and bowed down before him and said, Lord, if you are willing, you can make me clean. ദൈവമേ, നിനക്ക് കർത്താവിനെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാനായിട്ട് സാധിക്കും. എന്ത് ശുദ്ധമാക്കാനാണ് പറയുന്നത്? അവന്റെ ശരീരം ശുദ്ധമാക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഈ മൂന്ന് തലങ്ങളൊന്ന് കാണുക, ശരീരം, മനസ്സ്, ആത്മാവ്. Psalms 51:10 ശരീരത്തിന്റെ കാര്യം കുഷ്ഠരോഗിയുടെ ഉദാഹരണത്തിൽ നമ്മൾ കണ്ടു. 51 ബാക്കി ഓരോ ആരാധനാനുഷ്ഠാനത്തിന്റെയും തുടക്കത്തിൽ നമ്മൾ ചൊല്ലുന്നതായ സങ്കീർത്തനം, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് ഗോഡ് and renew a steadfast spirit within me. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണം. അപ്പൊ ശരീരം, ഹൃദയം അല്ലെങ്കിൽ മനസ്സ്, ആത്മാവ്, ഇത് മൂന്നും നമ്മൾ കാണുന്നു. ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റിയിൽ ശരീരത്തിന് സോമ എന്നുള്ള ഗ്രീക്ക് വാക്ക് ഉപയോഗിക്കുന്നത്. മൈൻഡിന് സൈക്കേ എന്നുള്ള വാക്ക, ഇടയായിട്ട് ന്യൂസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അത് ഇന്റലക്ടിനെ, നമ്മുടെ ബുദ്ധിയെ പറയുന്നതായ കാര്യമാണ് ന്യൂസ് എന്നുള്ള വാക്ക്. പക്ഷെ സോമ സൈക്കേ ആത്മാവിന് ന്യൂമ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ആത്മാവ് ന്യൂമയാണ്. അപ്പോ സോമ സൈക്കേ ന്യൂമ, ഈ മൂന്ന് തലങ്ങൾ. അതുകൊണ്ട് അഭിതാക്കന്മാർ ആത്മശരീര മനസ്സുകളാം എന്നുടെ തിരുമുൽ കാഴ്ചകളേ സാധസുദാശ്വാസ പ്രദനേ അൻപൊടു കൈക്കൊണ്ടിടണമേ. നൊയമ്പുപവാസം കൊണ്ട ദിവസങ്ങളിൽ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ്, ഇത് മൂന്നും വിശദീകരിക്കപ്പെടണം. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം. സഭാപ്രസംഗിയുടെ പുസ്തകം 12:7 എക്ലീസിയാസ്റ്റസ് ചാപ്റ്റർ 12 വേഴ്സ് നമ്പർ 7. Then shall the dust return to the earth as it was, and the spirit shall return unto God who gave it. ശരീരം പണ്ടായിരുന്നതുപോലെ, പൊടി പണ്ടായിരുന്നതുപോലെ മണ്ണിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറിപ്പോകും. ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്, സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയേറെ പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. പൊടി പണ്ടായിരുന്നതുപോലെ മണ്ണിലേക്ക് തിരികെ ചേരും, ആത്മാവ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകും. ഞാൻ നമുക്ക് മനസ്സിലാകാനായിട്ട് ഈ ഒരു ചെടി, ഒരു വൃക്ഷം എന്നുള്ളതിനെ സാധാരണ നമ്മൾ സോമ മാത്രം ഉള്ളെന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിനൊരു ശരീരം മാത്രം, അതിനൊരു മനസ്സുണ്ടോ നമുക്ക് അറിയാൻ മേല. പക്ഷെ മൃഗങ്ങൾക്ക് ഈ സോമയും സൈക്കേയും ഉണ്ട്, ബോഡിയും മൈൻഡും ഉണ്ടായിരിക്കാം. ഒരു പക്ഷെ അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ മനുഷ്യന് മാത്രമേ ഈ ന്യൂമയെ ഉള്ളൂ. ന്യൂമ സ്പിരിറ്റ് ആത്മാവ് എന്ന് പറയുന്നത് ശരീരവും മനസ്സും ആത്മാവും കൂടെ. അതുകൊണ്ടാണ് ക്രിയേഷൻ ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, മാൻ വാസ് ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്നെസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്വരൂപവും ആത്മാവും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടു. ആത്മാവ് എങ്ങനെയാണ് കിട്ടുന്നത്? ആ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ മൂക്കിലേക്ക് ദൈവം ജീവശ്വാസം ഊതിയപ്പോ കിട്ടിയതാണ് ആത്മാവ്. അതാണ് മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. മറ്റൊരു പ്രവേശനം നടത്തിപ്പോ ഇല്ലാത്ത രീതിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവിക അംശം തന്നെ നമ്മളിലേക്ക് ഊതിത്തന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു. യേശുക്രിസ്തുവും ഊതിക്കൊണ്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുമെന്നാണ് ശിഷ്യന്മാരോട് പറയുന്നത്. ഓരോ മാമോദീസയുടെ ശുശ്രൂഷയിൽ നമ്മൾ ഈ ഊതും. പുരോഹിതൻ സ്നാനാർത്ഥിയുടെ മുഖത്ത് 3 പ്രാവശ്യം ഇങ്ങനെ ഊതുന്നുണ്ട്. എന്താണ്? പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുന്നതായ അനുഭവമാണ്. അപ്പൊ അത് ആ ക്രിയേഷൻ നടന്നപ്പോഴ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയണം. അപ്പൊ ഇതാണ് ഈ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ വായിച്ചത്, പൊടി പണ്ടായിരുന്നതുപോലെ മണ്ണിലേക്ക് തിരികെ ചേരും, പക്ഷെ ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ സന്നിധിയിലെ. എന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ അടക്കം. പൊടി പണ്ടായിരുന്ന പോലെ മണ്ണിലേക്ക് തിരികെ ചേർന്നാലും നമുക്കറിയാം, എനർജി കനോട്ട് ബി ഡിസ്ട്രോയ്ഡ് നോ കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അത് നശിച്ചു പോകത്തില്ല. എന്നപ്പോഴാണ് അതിൽ പുതിയ ഫോം നൽകും. 1 Corinthians 15 ഓരോ സ്ത്രീകൾ അത് വ്യക്തമാക്കുന്നുണ്ട്. ഓരോ വിത്തിനും അതതിന്റെ ശരീരം ദൈവം നൽകും. മണ്ണിലേക്ക് നീ നിലത്ത് നീ വിതയ്ക്കുന്ന വിത്ത് നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചാകുക എന്ന അനുഭവം, മരണം എന്ന അനുഭവം ഒരു ജീവിതത്തിന്റെ അനുഭവമാണ്. ആത്മാവ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. പക്ഷെ ശരീരത്തിനും ദൈവം പുതിയൊരു ശരീരം നൽകും. ആ സെക്കൻഡ് കമ്മിങ് വരെ നമ്മൾ അങ്ങനെ ഒന്ന് കാത്തിരിക്കണം. ഈറ്റുനോവിന്റെ അനുഭവത്തിൽ ഇറക്കത്തോടുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. പക്ഷെ ആത്മാവ് സജീവമായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നു. ഈ ശരീരം, പുതിയൊരു ശരീരം ദൈവം നമുക്ക് നൽകുമെന്നുള്ള വലിയ പ്രത്യാശ നമുക്കുണ്ട്. അതാണ് നമ്മൾ മോശയും ഏലിയാവും ഇവർ രണ്ടുപേരും നോയമ്പ് നോക്കി വരാം. 40 ദിവസം നോയമ്പ് നോക്കി വരാം. മോശയും ഏലിയാവും കർത്താവിനോട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. മോശ മരിച്ചടക്കപ്പെട്ട വ്യക്തിയാണ്, ഏലിയാവ് മരണം കാണാതെ എടുക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ അവരുടെ ശരീരം അവർക്കുണ്ട്, പക്ഷെ അതിനൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. ഏലിയാവിന് ശരീരമുണ്ട്, പക്ഷെ ഈ ദ്രവത്വമായ ശരീരമല്ല. ദ്രവത്വമായത് അദ്രവത്വത്തെ സ്വീകരിക്കാനായിട്ട് സാധിക്കത്തില്ല. തിരുവനന്തപുരം അതിനൊരു മാറ്റം കൊടുത്തു. അപ്പോ നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു വരുന്ന ആശയം, മരണം എന്നുള്ളത് നമുക്ക് പ്രശ്നമല്ല. ഇപ്പൊ കർത്താവ് വന്നാൽ മരിച്ചവരെല്ലാം അക്ഷയരായിട്ട് ഉയർത്തുന്ന ജീവനോടിരിക്കുന്ന രൂപാന്തരപ്പെടും. അപ്പൊ നമ്മൾ മരണം ആസ്വദിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ മരിക്കത്തില്ല, നമുക്ക് പുതിയൊരു രൂപാന്തരം. അതാണ് മോശയിലാവും നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ മരണം എന്നുള്ളത് നമുക്ക് വിഷയമേ അല്ല. ഇവിടെ കൊണ്ടായിരുന്ന പോലെ മണ്ണിലേക്ക് തിരിച്ചു തരുമോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാനായിട്ട് അത് പറയുന്നുള്ളതേ ഉള്ളൂ. ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിന് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ഇത് ഓരോ നിമിഷവും നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ ഒരു ഒരു പക്ഷേ മരിക്കാം, മരിക്കാതിരിക്കാം. കർത്താവ് ഇപ്പം വന്ന് നമ്മൾ മരിക്കുകയല്ല, നമ്മുടെ ശരീരം ട്രാൻസ്ഫോർമേഷന് വിധേയമാകും. ഈ മൂന്ന് തലങ്ങൾ അപ്വേർഡ്, ത്രീ വേയ്സ് അപ്വേർഡ്സ്, ഈ സ്വർഗത്തിലേക്ക് പോകുന്ന നമ്മുടെ ഒരു കൺസെപ്റ്റില് സ്വർഗത്തിലേക്ക് നമ്മൾ പോകുന്നതായ ആ അനുഭവത്തെ മൂന്ന് തലങ്ങളിലായിട്ട് സ്വയം പിതാക്കന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആത്മശരീര മനസ്സുകള് അതിന് സെപ്പറേറ്റ് ചെയ്ത് ചിന്തിക്കാനായിട്ടല്ല, ഇത് മൂന്നും ചേർന്ന് വരുന്ന കാര്യം തന്നെയാണ്. ആത്മാവും ശരീരവും മനസ്സും അത് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്ത് ചിന്തിക്കാനായിട്ടല്ല, ഇതിന്റെ ഒരു വിശദീകരണം നമുക്കുണ്ടാകാനായിട്ടാണ് ഈ നോയമ്പ് ഉപവാസങ്ങൾ നോക്കുന്നത് എന്നുള്ള പ്രധാന ആശയത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മൂന്ന് വാക്കുകൾ കൂടി നമുക്ക് കാണാം. ദ ഫാദേഴ്സ് ഓഫ് ഹോളി ചർച്ച് സജസ്റ്റ് ത്രീ വേസ് ടു മേക്ക് പ്രോഗ്രസ് ഇൻ ദ സ്പിരിച്വൽ ലൈഫ് ആൻഡ് ഇൻ സ്പിരിച്വൽ പെർഫെക്ഷൻ. ആത്മീയമായിരിക്കുന്ന ഈ പൂർണ്ണതയ്ക്ക് വേണ്ടി മൂന്ന് വഴികളാണ് പിതാക്കന്മാര് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ വേ ഓഫ് കഥാർസിസ് ഓർ പ്യൂരിഫിക്കേഷൻ, വിശുദ്ധീകരണത്തിന്റേതായിരിക്കുന്ന അനുഭവം. നമ്മൾ ഓർത്തഡോക്സിയെ പറ്റി പറയുന്നത് തന്നെ അതാണല്ലോ, വേ ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത് അല്ലെ. നമ്മൾ ദീർഘമായിട്ട് പറഞ്ഞത് ദ വേ ഓഫ് ഇറ്റേണൽ ലൈഫ്, നിത്യജീവന്റെ അനുഭവത്തിലേക്ക് വിശദമായ അർത്ഥത്തിൽ നമ്മൾ കാണുമ്പോൾ അങ്ങനെയാണ്. അതിന്റെ ഫസ്റ്റ് വേ ആണ് ദ വേ ഓഫ് കഥാർസിസ് ഓർ പ്യൂരിഫിക്കേഷൻ. സെക്കൻഡ് വൺ ഈസ് ദ വേ ഓഫ് ഫോർട്ടിസ്മോസ് ഓർ ഇല്യൂമിനേഷൻ, അതിനകത്ത് ദ വിഷൻ ഓഫ് ഗോഡ് ഓർ തയോറിയ എന്നൊക്കെ പിതാക്കന്മാർ പറയും. തേർഡ് വൺ ഈസ് ദ വേ ഓഫ് പെർഫെക്ഷൻ ബൈ ടോട്ടൽ യൂണിയൻ വിത്ത് ഗോഡ്, അതിനെ തയോസിസ് എന്ന് പറയും. മൂന്ന് വാക്കുകൾ, കഥാർസിസ്, ഫോർട്ടിസ്മോസ്, തയോസിസ്. അതിലൊന്നാമത്തെ വാക്ക് നമുക്കൊന്ന് പരിശോധിക്കാം, ദ വേ ഓഫ് കഥാർസിസ് ഓർ പ്യൂരിഫിക്കേഷൻ. നമ്മൾ ഈ നോയമ്പ് ഉപവാസങ്ങൾ നോക്കുമ്പോൾ ഇതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നത് പിതാക്കന്മാരതാണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാൻ ഒന്ന് സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ജനറലി കഥാർസിസ് ഈസ് ആൻ എംപ്റ്റിയിങ് ഓഫ് ഇമോഷൻസ് ദാറ്റ് ക്ലൻസസ് എവേ ഗിൽറ്റ് സ്പിരിച്വലി. ഇറ്റ് ഈസ് ആൻ എക്സ്പെല്ലിംഗ്, വെക്കേറ്റിംഗ് ആൻഡ് ഡിസ്ചാർജിംഗ് ഓഫ് ഇംപ്യൂരിറ്റീസ് വിത്ത് അസ് ടു പ്യൂരിഫൈ അവേഴ്സൽസ് ആൻഡ് റീയുണൈറ്റ് അസ് വിത്ത് ദ ഡിവൈൻ. അപ്പോൾ നമ്മളെ ഒന്ന് വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ടുള്ള അനുഭവമാണ് ഒന്നാമത്തേത്, അതാണ് കഥാർസിസ് പ്യൂരിഫിക്കേഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോയമ്പുവാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ പ്യൂരിഫിക്കേഷൻ ഉണ്ടാകണം. എഫേസ്യർസ് ചാപ്റ്റർ നമ്പർ 4 വേഴ്സ് നമ്പർ 31 and 32, എഫേസ്യർ 4:31-32 വാക്യങ്ങളിൽ വായിക്കുന്നു, ധാരാളം കാര്യങ്ങൾ പ്യൂരിഫിക്കേഷന് വേണ്ടിയുണ്ട്, ഞാൻ ഓരോ കാര്യം പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ തമ്മിൽ ദൈവം മനസ്സിലുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പി. ദൈവവാസത്തിന്റെ ദിവസം നമ്മൾ ഓർക്കേണ്ടതായ കാര്യം പ്യൂരിഫിക്കേഷന് വേണ്ടിയുള്ള ഒറ്റ ഒരു മാർഗം, ധാരാളം കാര്യങ്ങൾ ആ ദിവസത്തിൽ പറയുന്നത്, നമ്മൾ ഒഴിഞ്ഞു പോകേണ്ട ധാരാളം കാര്യങ്ങൾ ദിവസത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഒന്ന് ചിന്തിക്കാം, ഇതാണ് ടുബുക്കോനോ ശുശ്രൂഷയുടെ സമയത്ത് നമ്മൾ സുവിശേഷം വായിക്കുന്ന സമയത്ത് മത്തായിയുടെ സുവിശേഷം 18:21-35 വരെ വാക്യങ്ങളാണ് വായിക്കുന്നത്. സെയിന്റ് മാത്യു ചാപ്റ്റർ നമ്പർ 18:21-35, അവിടെ നമ്മൾ വായിക്കുന്നത്, 10,000 താലം തിളച്ചു കിട്ടിയ ഒരു മനുഷ്യൻ ഒരു 100 ദിനാറോ കടം മേടിച്ച ഒരുത്തിനെ തുണക്കി പിടിച്ച് ഞെക്കി എന്നുള്ളതാണ്. പക്ഷേ പത്രോസിനോട് കർത്താവ് പഠിപ്പിക്കുകയാണ്, നീ 7 അല്ല 7 70 വട്ടം, 7×70 അല്ല 7×70, 7×7×7×7 അങ്ങനെ 70 പ്രാവശ്യം എഴുതിയാൽ എന്ന് പറഞ്ഞാൽ അൺഫിനിറ്റ്. അവിടെ നമ്മൾ കണക്ക് കൂട്ടാനായിട്ടല്ല, ഫോർഗീവ് അതേഴ്സ് ഫ്രം യുവർ ഹാർട്ട്, നിന്റെ മനസ്സിൽ നിന്ന് മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ കഥാർസിസിന്റെ പ്യൂരിഫിക്കേഷന്റെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് കോപം, ക്രോധം, കുറ്റാരം, ദൂഷണം, സകല ദുർഗുണം ഇതെല്ലാം ഒഴിച്ചു പോകണം. അതാണ് നോയമ്പ് ഉപവാസങ്ങളുടെ ആദ്യത്തെ പടി. ആ പ്യൂരിഫിക്കേഷനിലേക്ക്, കഥാർസിസിലേക്ക് നമ്മൾ വരണം. 147:3 നമ്മൾ വായിക്കുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഹി ഹീൽസ് ദ ബ്രോക്കൺ ഹാർട്ടഡ് ആൻഡ് ബൈൻഡ്സ് അപ്പ് ദെയർ വൂൺസ്. ദൈവനമ്പരാന്റെ സന്നിധി നമ്മളുടെ തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുവാനും, നമ്മുടെ മനസ്സ് തകർന്നിരിക്കുന്ന അനുഭവമാണെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ, നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ പ്യൂരിഫിക്കേഷന് വേണ്ടി നമുക്ക് പറ്റിപ്പോകുന്ന പ്രശ്നം, കലങ്ങിയ വെള്ളം തെളിയാൻ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിനകത്ത് വീണ്ടും കൈയിട്ടും കാലിട്ടും അടിച്ചുകൊണ്ടിരുന്നാൽ അത് കലങ്ങിത്തെങ്ങിയിരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് മറിയം ചെയ്തതുപോലെ നല്ല അംശം തിരഞ്ഞെടുക്കുക, കർത്താവിന്റെ സന്നിധിയിൽ കണ്ണും പൂട്ടി കാലിന്റെ ചുവട്ടിൽ പോയി സ്വസ്ഥമായിട്ടിരിക്കുക. അതാണ് നോയമ്പ് ഉപവാസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതായ കാര്യം. ഈ ഫറവോന്റെ സൈന്യം വരുന്ന സമയത്ത് എക്സോഡസ് ചാപ്റ്റർ നമ്പർ 14:10 പുറപ്പാട് 14:10 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഫറവോൻ അടുത്ത് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമർ പിന്നാലെ വരുന്നത് കണ്ടു, ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ അങ്ങോട്ട് നിലവിളിച്ചു, അവിടെ മോശ ദിനത്തോട് പറയുക, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പി. യഹോവ ഇത് നിങ്ങൾ ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളി. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രീമരെ ഇനി ഒരു നാളും കാണുകയില്ല എന്ന് പറയുക. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പി എന്ന് പറഞ്ഞാൽ പ്രധാന വാക്യത്തിൽ വീണ്ടും പറയുക, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഈ നൊയമ്പുവാസങ്ങളിൽ പ്യൂരിഫിക്കേഷനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ്. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. The Lord will fight for you and you have only to be silent. 46 സങ്കീർത്തനം 10 വാക്യത്തിൽ വായിക്കുന്നു, Be still and know that I am God. അതാണ് പറഞ്ഞത്, കലങ്ങിയ വെള്ളം തെളിയാനായിട്ട് മിണ്ടാതിരുന്ന ദൈവമാണെന്ന് അറിഞ്ഞാൽ മതി. അതാണ് നൊയമ്പുവാസത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. ഇതാണ് പ്യൂരിഫിക്കേഷനിലെ കഥാർസിസിനോട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ വാക്ക് സ്കോട്ടിസ്മോസ് എന്നുള്ള വാക്ക്, ദ വേ ഓഫ് എൻലൈറ്റൻമെന്റ്, ലൈറ്റ് അപ്പ്, ഇല്യൂമൻ എന്ന വാക്കിന്റെ അർത്ഥം. ലൂക്കോസ് 11:35 വായിക്കുന്നു, സെയിന്റ് ലൂക്ക് ചാപ്റ്റർ നമ്പർ 11 വേഴ്സ് നമ്പർ 35, ആകയാൽ നിന്നുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക, നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശിതമായിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിക്കും പോലെ അശേഷം പ്രകാശിതമായിരിക്കും. നമ്മൾ അന്ധകാരത്തിന്റെ അനുഭവത്തിലൂടെ പോകുന്നവരാകാം, പക്ഷെ നൊയമ്പുവാസങ്ങളിൽ പിതാക്കന്മാർ പഠിപ്പിക്കുന്നു, ഫോർട്ടിസ്മോസ്, ദ വേ ഓഫ് ഫോർട്ടിസ്മോസ്, ദ വേ ടു ബി എൻലൈറ്റൻഡ്. എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്ന പ്രകാശം, നമ്മുടെ ഉള്ളിലെ അന്ധകാരം നീങ്ങി പ്രകാശമുള്ളവരായി തീരാൻ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ അന്ധകാരത്തിൽ റിസോഴ്സ് ഇല്ല എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ പ്രകാശം, ഏതെങ്കിലും റിസോഴ്സ്, ഒരു മെഴുകുതിരി വെട്ടം നമ്മുടെ അന്ധകാരത്തിൽ ഒന്ന് തെളിച്ചു വെച്ചാൽ മതി. അതാണ് ദൈവം ആഗ്രഹിക്കുന്നതായ കാര്യം. ട്രാൻസ്ഫിഗറേഷൻ സമയത്ത് സംഭവിക്കുന്ന ഇതാണല്ലോ. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ നമ്പർ 9 വേഴ്സ് നമ്പർ 28-36, ലൂക്കോസിന് സുവിശേഷം 9:28 മുതൽ 36 വരെ വാക്യങ്ങളിൽ യേശുക്രിസ്തു അനുഭവം കാണിച്ചു കൊടുത്തു. ശിഷ്യന്മാര് 3 പേരും ചെന്ന് ഉറക്കച്ചടവോടുകൂടിയിരിക്കുക, ട്രാൻസ്ഫിഗറേഷൻ നടക്കുകയാണ്. കർത്താവിന്റെ രൂപാന്തരം നടക്കുന്ന സമയത്ത് കർത്താവിന്റെ ആ പ്രകാശം മറ്റുള്ളവർ കാണുക, എല്ലാവരും കണ്ടു. മോശയും എലിയാവും വന്ന് അവനോട് സംസാരിക്കുകയല്ലേ? മോശയും എലിയാവും വന്ന് പ്രകാശത്തിന്റെ നടുവിൽ നിന്ന് കർത്താവിനോട് സംസാരിക്കുക. 40 ദിവസം നോക്കിയവരാ 3 പേരും, മോശ എലിയാവും കർത്താവും. അപ്പൊ തുടയുമ്പോൾ നോക്കിയാൽ ഈ ഇലുമിനേഷന്റെ അനുഭവം ഉണ്ടാകും. അതാണ് ട്രാൻസ്ഫിഗറേഷൻ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ആ ട്രാൻസ്ഫിഗറേഷൻ കഴിയുമ്പോൾ കർത്താവിന് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് കിട്ടി, അവനൊരു പ്രകാശം ഉണ്ടായി, ദൈവത്തിന്റെ വാക്ക് സ്വർഗത്തിൽ നിന്ന് കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ എന്നുള്ളത്. അതൊരു ഒരു ഡിലേറ്റ് നമുക്ക് പറയാം അല്ലെ, അക്സെപ്റ്റബിൾ അൺ ടു ഗോഡ് എന്ന് നമുക്ക് ആ വാക്ക് ഉപയോഗിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്രസാദം, ദൈവപ്രസാദം ലഭിക്കുക, യേശുക്രിസ്തുവിലെ ദൈവത്തിന് പ്രസാദം ലഭിക്കുകയാണ്. അപ്പൊ ഈ പ്രകാശം വരുമ്പോ പ്രസാദം ലഭിക്കുന്നു. പിന്നെ എന്താ, മോശ എലിയാവും അവന്റെ നിര്യാണത്തെ കുറിച്ച് സംസാരിക്കുന്നു. എന്തിനാ നിര്യാണം? മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യെരുശലേമിൽ സംഭവിക്കാനുള്ള നിര്യാണം എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു നിയോഗം എന്താണ്, അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞു. വെളിച്ചം വന്നപ്പോഴ് യേശുക്രിസ്തു ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞു, അവന് യെരുശലേമിൽ സംഭവിക്കാനുള്ള നിര്യാണം. പ്രിയമുള്ളവരെ, നൊയമ്പുവാസങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഈ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് വരണം. വെളിച്ചം വരുമ്പോഴേ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് നോമ്പ് നോക്കിയവര് നമ്മുടെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ വരണം, അന്ധകാരത്തിന്റെ അനുഭവം മാറണം. 1 യോഹന്നാൻ 1:5 നമ്മൾ വായിക്കുന്നു, ദൈവം വെളിച്ചമാകുന്നു, അവൻ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇരുളിനൊരു സ്രോതസ്സില്ല, എന്നാൽ ദൈവം തമ്പുരാനെ നമ്മുടെ ഉള്ളിൽ കൊളുത്തി വെക്കാൻ സാധിക്കണം. ഓരോ വിശുദ്ധ കുർബാനയുടെ തുടക്കത്തിൽ നമ്മൾ ചൊല്ലുമല്ലോ, വെളിവ് നിറഞ്ഞ ഒരു ഈശോ നിന്നെ വെളിവാൽ കാണുന്നു. ബൈ ദൈ ലൈറ്റ് വി സീ ദ ലൈറ്റ്, ജീസസ് ഫുൾ ഓഫ് ലൈറ്റ്. അതാണ് നമ്മുടെ, അവിടെ നിന്നാണ് അവർ പ്രകാശം സ്വീകരിക്കേണ്ടത്. മലയാളത്തിൽ ഉപയോഗിച്ചേക്കുന്ന വാക്ക് മനോഹരമാണ്, വെളിവ് എന്ന് പറഞ്ഞ രണ്ടർത്ഥമുണ്ട്. തലയ്ക്ക് അത് നിനക്ക് വെളിവില്ലാടാന്ന് ചോദിച്ചാൽ അർത്ഥം നിനക്ക് കാര്യങ്ങൾ വിവരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നും കൂടെ ഉണ്ട്. അപ്പൊ ഈ പ്രകാശം വരുമ്പോൾ വെളിവുണ്ടാകണം, ലൈറ്റ് വരുമ്പോൾ വെളിവുണ്ടാകണം. വെളിവ് പറഞ്ഞ ഒരു ഈശോ നമ്മുടെ ജീവിതത്തിൽ വെളിവില്ലാതെ നടക്കുക, തലയ്ക്ക് വെളിവില്ലാതെ നടക്കുക. ഇപ്പൊ എല്ലാവരും നമ്മളിവിടെ വന്ന് ദൂരദേശത്ത് വന്ന് ഒരു വെളിവില്ലാതെ നടക്കുക. നൊയമ്പുപവാസങ്ങൾ ഇതാണ് ദ വേ ഓഫ് ഫോർട്ടിസ്മോസ്. ആ വെളിവുണ്ടാകുന്നതാണ് ഫോർട്ടിസ്മോസ് എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിന്റെ നിയോഗം എന്താ എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴേ ഈ കുംഭസാരക്രമത്തിൽ പറയുന്നതായ ദ സെവൻ ഗ്രീവിയസ് സിൻസ് ഉണ്ട് നമ്മുടെ ജീവിതത്തിലെ. വെളിച്ചം വന്നു കഴിയുമ്പോൾ പ്രകാശം നമുക്ക് ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ പാത കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അതിന്റെ ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശം, നടന്നു പോകുന്ന വഴി ഒന്നും കാണാൻ ഇടിച്ചു നിലത്ത് വീഴാതിരിക്കണം. അതിനുവേണ്ടി പിതാക്കന്മാർ പറയുന്നത് നമ്മുടെ ജീവിതത്തിന് പ്രൈഡ്, ഗ്രീഡ്, ലസ്റ്റ്, ഐങ്കർ, ഗ്ലട്ടണി, എൻവി, സ്ലോത്ത്, നിഗളം, അത്യാഗ്രഹം, മോഹം, കോപം, അതിഭക്ഷണം, അസൂയ, അലസത, ഇതെല്ലാം ജീവിതത്തിൽ നിന്ന് മാറണം. ലൈറ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ദ സെവൻ ക്യാപിറ്റൽ വെർച്യൂസ് നമുക്കുണ്ടാകും. ഏഴ് ജീവപ്രദമായ സദ്ഗുണങ്ങൾ ഉണ്ടാകും. ഹ്യൂമിലിറ്റി, ജനറോസിറ്റി, ചാസ്റ്റിറ്റി, മീക്ക്നെസ്, ടെമ്പറൻസ്, കൈൻഡ്നെസ്, ഡെലിജൻസ്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വിനയം, ഔദാര്യം, ജിതേന്ദ്രിയത്വം, സൗമ്യത, മിതത്വം, സഹോദര സ്നേഹം, ജാഗ്രത, ഇത് വരണമെങ്കിൽ ഫോട്ടിസ്മോസ് ഉണ്ടാകണം. അന്ധകാരത്തിൽ നിൽക്കുന്നവർക്ക് നമ്മുടെ നിയോഗം തിരിച്ചറിയാൻ പറ്റുന്നില്ല. കർത്താവ് ട്രാൻസ്ഫിഗറേഷന്റെ സമയത്ത് അവൻ നിയോഗം തിരിച്ചറിഞ്ഞു, ഒരിച്ചിരുമേ മരിച്ചേ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇത് തിരിച്ചറിയാൻ മേലാതിരിക്കുന്നതാണ് വെളിച്ചമില്ലാത്ത അനുഭവം എന്ന് പറയുന്നത്. പുറത്ത് വെളിച്ചം, ഇന്ന് സത്യാഗ്രഹത്തിന്റെ ഒരു മെസ്സേജ് ഇന്നത്തെ ആണെന്ന് എനിക്ക് തോന്നുന്നു, ഒറ്റ മിനിറ്റ് കൊണ്ട് അച്ഛൻ നല്ല മെസ്സേജ് എന്ന് പറയുന്നത്. അതിനകത്തൊരു കാര്യം പറയുന്നത്, അയ്യപ്പ പണിക്കറെ എന്ന് പറയുന്ന കവിയുടെ അടുത്ത് അദ്ദേഹത്തെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാനായിട്ട് രണ്ടുപേർ ചെന്നു. ഉമ്മറത്ത് വെളിച്ചമൊന്നും കണ്ടില്ല, പക്ഷെ തിരക്കകത്ത് വെളിച്ചമുണ്ടായിരുന്നു. അപ്പോ ഈ ഉമ്മ സ്വാമിമാര് അയ്യപ്പ പണിക്കരോട് ചോദിച്ചു, പുറത്ത് വെളിച്ചമൊന്നും കണ്ടില്ലല്ലോ അയ്യപ്പ പണിക്കരെ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു, അകത്ത് വെളിച്ചമില്ലാതെ പുറത്ത് വെളിച്ചം വെച്ചിട്ടുണ്ട കാര്യം. അതുകൊണ്ട് ഈ വെളിവ് നമുക്കുണ്ടാകണം, അകത്ത് വെളിച്ചം കയറണം. അകത്ത് വെളിച്ചം കയറി കഴിയുമ്പോൾ പുറത്ത് വെളിച്ചമുണ്ടെങ്കിലും നമ്മൾ നടക്കുന്ന ഇതിലേ തിരിച്ചറിയാനും നമ്മുടെ റെസ്പോൺസിബിലിറ്റി തിരിച്ചറിയാനും ഒക്കെ സാധിക്കും. അതാണ് ഫോർട്ടിസ്മോസ് എന്നതുകൊണ്ട് പിതാക്കന്മാർ ഉദ്ദേശിക്കുന്നതായ കാര്യം. അവസാനത്തേത് ദ വേ ഓഫ് തയോസിസ് എന്നുള്ളതാണ്. നമ്മൾ ദൈവീകരണത്തിലേക്ക് ഉയരുക. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും പറയട്ടെ, നമ്മൾ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വീണ്ടും നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതായ തെസലോനിക്ക ലേഖനം 1 തെസലോനിക്ക 5:23 പറയുന്നത്, സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കും. നമ്മുടെ ആത്മാവിന് വലിയ പ്രാധാന്യമുണ്ട്. ഞാനതുകൊണ്ട് പ്ലാന്റിനും അല്ലെങ്കിൽ കാറ്റിൽസിനും ഒക്കെ മൃഗങ്ങൾക്കും ഒക്കെ ശരീരവും മനസ്സിന്റെ ഒക്കെ കാണാം, പക്ഷെ നമുക്കുള്ളതാണ് ആത്മാവ്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ്. അതിന്റെ ഒരു വളർച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം. നോയമ്പുപവാസങ്ങളുടെ ദിവസങ്ങളിൽ നമ്മൾ ഓർക്കേണ്ടതായ കാര്യമാണ് അത്. 82:6 നമ്മൾ വായിക്കുന്നുണ്ട്, ഐ സെഡ് യു ആർ ഗോഡ്സ് ആൻഡ് ഓൾ ഓഫ് യു ആർ ചിൽഡ്രൻ ഓഫ് ദ മോസ്റ്റ് ഹൈ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10:34 യേശുദാസൻ എടുത്തുപയോഗിക്കുന്നതായ കാര്യം, തെയോസിന്റെ വളരെ അടിസ്ഥാനപരമായ ഒരു വാക്യമാണ് ഇത് കേട്ടോ. നിങ്ങൾ ദേവന്മാരെന്നും നിങ്ങളെല്ലാം അത്യുന്നതന്റെ മക്കളെന്നും അദ്ദേഹം നിങ്ങളെപ്പറ്റി പറഞ്ഞിട്ടില്ലയോ എന്ന് യേശുക്രിസ്തു തന്നെ പറയുന്ന കാര്യമാണ്. അപ്പോ തെയോസിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റിയിൽ ഈ കൺസെപ്റ്റ് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. എന്താ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, സെന്റ് അത്തനേഷ്യസ് പറഞ്ഞിട്ടുണ്ട്, ഗോഡ് ബിക്കെയിം മാൻ സോ ദാറ്റ് മെൻ മൈറ്റ് ബിക്കം ഗോഡ്സ് എന്നുള്ള സ്മോൾ ലെറ്റർ ഡി കേട്ടോ, ബിക്കം ഗോഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ദൈവികാംശം തിരിച്ചറിഞ്ഞ് ദൈവികമായിട്ട് വളരാനായിട്ട് നമുക്ക് സാധിക്കും. ഗ്രിഗറി ഓഫ് നാസിയാൻസസ് പറഞ്ഞു, മാൻ ഹാസ് ബീ ഇൻ ഓർഡർ ടു ബിക്കം ഗോഡ്. ബേസിൽ ദ ഗ്രേറ്റ് പറഞ്ഞു, ഫ്രം ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ ലൈക്നെസ് ഓഫ് ഗോഡ് ആൻഡ് ദ ഹൈയസ്റ്റ് തിങ് ടു ബി ഡിസൈർഡ് ടു ബിക്കം ഗോഡ്. പിതാക്കന്മാരെല്ലാം ഇത് പഠിപ്പിച്ചേക്കുക. ഒരു ഡീപ്പർ റിഫ്ലക്റ്റീവ് തോട്ടായത് നമ്മുടെ ഉള്ളിലുള്ള ദൈവികാംശം തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് പരിശുദ്ധനായിരിക്കുന്ന പൗലോസ് ലീഹ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലേ. 1 കൊരിന്ത്യർ 3:16 പറയുന്നുണ്ട്. റോമാലേഖനം 12:1-2 പറയുന്നു, വി ആർ ടു ബി പ്രസന്റ് അവർ ബോഡീസ് ആസ് എ ലിവിംഗ് സാക്രിഫൈസ് ഡൂയിങ് സോ ആസ് പാർട്ട് ഓഫ് അവർ സ്പിരിച്വൽ വർഷിപ്പ് ആൻഡ് വി ആർ ടു ബി ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂവിംഗ് ഓഫ് അവർ മൈൻഡ് ഇൻ ടു ലൈക്നെസ് ഓഫ് ഗോഡ്. നമ്മളുടെ ബുദ്ധിയുള്ള ആരാധനയായി, യഥാർത്ഥ ആരാധന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മശരീര മനസ്സുകളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതൊന്ന് ഈ നോയമ്പ് ദിവസങ്ങളിൽ കൂടുതൽ ധ്യാനിക്കാൻ നമുക്ക് സാധിക്കണം. ഗലാത്യലേഖനം 2:20 പൗലോസ് ലീഹ പറഞ്ഞു, ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ ഹു ലിവ് ബട്ട് ക്രൈസ്റ്റ് ഹു ലിവ്സ് ഇൻ മീ. യേശു ക്രിസ്തുവിൽ, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്, ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഫിലിപ്പർ 1:21, ഫോർ മീ ടു ലിവ് ഈസ് ക്രൈസ്റ്റ്, ജീവിക്കുന്നത് ക്രിസ്തുവാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഫിലിപ്പിയ ലേഖനം 3:3, വി ഹാവ് ഡൈഡ് ആൻഡ് അവർ ലൈവ്സ് ആർ ഹിഡൻ വിത്ത് ക്രൈസ്റ്റ് ഇൻ ഗോഡ്. ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ഇൻ ക്രൈസ്റ്റ് ആണ്, യേശു ക്രിസ്തുവിനുള്ള പരിപൂർണമായിരിക്കുന്ന ഭാഗഭാഗ്യമാണ്. അത് ഊസിയ എന്നുള്ള അർത്ഥത്തിൽ, എസെൻസ് എന്നുള്ള അർത്ഥത്തിൽ, ഗോഡ് ഹെഡ് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ദൈവം എന്ത് നമ്മളെപ്പറ്റി ഉദ്ദേശിച്ചിരിക്കുന്നു ആ അർത്ഥത്തിൽ അത് തിരിച്ചറിയാൻ സാധിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ ചിന്തകൾക്ക് വിരാമം ഇടുകയാണ്. രണ്ട് തെസ്സലോനിക്കർ 2:14 വായിക്കുന്നു, വി വെയർ കോൾഡ് ബൈ ഗോഡ് ഫോർ ദ ഒബ്റ്റെയിനിങ് ഓഫ് ദ ഗ്ലോറി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിന് ഒത്തവണ്ണം ആ മഹിമാധനത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ എന്ന് തിരിച്ചറിയണം. ഇത് തിയോസിസിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കൗതാശിക കർമ്മങ്ങളെല്ലാം നമ്മളെ അതിലേക്ക് നയിക്കുന്നതാണെന്നുള്ള കുറച്ചൊരു വെളിവ് നമുക്ക് ഉണ്ടാകട്ടെ. അവിടെ പിതാക്കന്മാരെ പഠിപ്പിച്ചിരിക്കുന്ന ഈ കഥാർസിന്റെയും ഓട്ടിക്സ്മോസിന്റെയും തിയോസിസിന്റെയും ഒക്കെ അനുഭവത്തിലൂടെ ഇത് സെപ്പറേറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ല ഇതെല്ലാം ചേർന്ന് വരേണ്ടതായ കാര്യം. അതുപോലെ ആത്മാവും ശരീരവും മനസ്സും എന്ന് പറയുമ്പോഴും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ല ഇതെല്ലാം ചേർന്ന് ഒന്നിച്ചു നിൽക്കുന്നതായ ഘടകങ്ങളാണ്. ഇതിലൂടെ എല്ലാമാണ് നമുക്ക് ചിന്തയ്ക്ക് വേണ്ടി ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ചിന്തിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതിലൂടെ എല്ലാമാണ് നമ്മൾ നോയമ്പ് ഉപവാസങ്ങളുടെ ദിവസം കടന്നു പോകുന്നത് എന്ന് കൂടുതൽ ധ്യാനിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ വിശുദ്ധീകരണമാണ്. നമ്മുടെ ആത്മ ശരീര മനസ്സുകളുടെ പരിപൂർണമായിരിക്കുന്ന വിശുദ്ധീകരണമാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. ഒന്ന് ദിവസിക്കർ 5:23 വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുമ്പണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അതിനുവേണ്ടിയാണ് ഈ നോയമ്പ് ഉപവാസങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞ് കൂടുതൽ ആത്മീയമായിരിക്കുന്ന ഫലം പുറപ്പെടുവിച്ച് ഈ നോയമ്പ് ഉപവാസങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുവാൻ പരിശുദ്ധാത്മാവ് ബലഹീനനായ എനിക്കും നിങ്ങൾക്കും സഭ മുഴുവനായി നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ടും നിങ്ങളുടെ ശ്രേഷ്ഠമായ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും എന്റെ വലിയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഇവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ അനുഗ്രഹീതരെ, ബഹുമാനപ്പെട്ട പി സി ജോർജ് അച്ഛന്റെ വളരെ ശ്രദ്ധയേറിയതും ആഴത്തിലുള്ളതും നോമ്പുകാലത്തിന്റെ പ്രാഥമിക ദിവസങ്ങളിൽ പ്രത്യേകിച്ച് രണ്ടാമത്തെ ആഴ്ച നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരാശയം നമ്മളോട് പങ്കുവച്ചു. പ്രത്യേകിച്ച് എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് നല്ലൊരു ഒരു പ്രസംഗം, ഒരു ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ബിബ്ലിക്കൽ ഓറിയന്റേഷൻ ധാരാളം അതിനകത്തുണ്ട്. പഴയ നിയമവും പുതിയ നിയമവും അതെവിടെ നിന്നൊക്കെ റെഫറൻസ് എടുക്കാമോ ആ റെഫറൻസുകളൊക്കെ അച്ഛനകത്ത് കൂട്ടി യോജിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഒരു പകൽക്കാലത്തിന് മുഴുവൻ സമയം നന്നായിട്ട് ചെലവാക്കത്തക്ക രീതിയിലുള്ള ഒരു മുഴുവൻ സമയ ധ്യാന നിമിഷങ്ങളെയാണ് അച്ഛന് ഈ 20 മിനിറ്റ് കൊണ്ടോ 25 മിനിറ്റ് കൊണ്ടോ നമ്മളെ അറിയിച്ചത്. ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എന്റെ ഒരു സജഷൻ, ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചത് കേൾക്കണം. കാരണം അച്ഛൻ പറഞ്ഞേക്കുന്ന റെഫറൻസുകളെ, അച്ഛനകത്ത് ഉപയോഗിച്ചിരുന്ന ഉദ്ധരണികൾ, ഉദാഹരണങ്ങൾ, ഓരോ വേർഡിന്റെ മീനിങ്, ഇതൊരു ഒരു സ്റ്റഡി നന്നായിട്ട്, ബിബ്ലിക്കൽ ഓറിയന്റേഷൻ എന്ന് മാത്രമല്ല ഒരു സ്റ്റഡി നന്നായിട്ട് നടത്തിയാണ് അച്ഛൻ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തുടർ വായനയിലും തുടർ കേൾവിയിലും ഇത് കൂടുതൽ അതിന്റെ രുചി നമുക്ക് മനസ്സിലാകത്തക്കൊന്നും ഇടയാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1 Thessalonians 5:23 ഈ വിഷയം ആധാരമാക്കിയാണ് അച്ഛൻ പ്രസംഗത്തിന്റെ ആരംഭം കുറിച്ചത്. സാങ്ക്ടിഫിക്കേഷൻ എന്നൊരു പദം അതിനകത്ത് വളരെ തെളിഞ്ഞു കാണുന്നു. അതിനുവേണ്ടിയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ആദിയോടന്തമുള്ള ചലനാത്മകമായ വാക്കുകളെ അച്ഛൻ കൂട്ടിച്ചേർത്തത്. ആക്ടിവേറ്റ് ദ പവർ ഓഫ് ഗോഡ് വിത്ത് ഇൻ യു, ദറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ഡെഫിനിഷൻ ഫോർ സാങ്ക്ടിഫിക്കേഷൻ. നമ്മളിലുള്ള ദൈവിക അംശത്തെ ഉത്തേജിപ്പിക്കുക അല്ലെങ്കിൽ ഊർജിതപ്പെടുത്തുക, അതിന് നോമ്പുകാലം പ്രസക്തമാണ്. അതിന് നമ്മളെ നോമ്പുകാലം സഹായിക്കുന്നു എന്ന ധ്വനിയോടുകൂടി അച്ഛൻ സംസാരിച്ചപ്പോൾ ഈ വാക്യത്തിന്റെ തുടക്കത്തിൽ തന്നെയുണ്ട്, ഒരു മനുഷ്യന്റെ ത്രിതല ഭാവങ്ങൾ, ശരീരം, മനസ്സും, ആത്മാവും, ഇത് മൂന്നും ഒരുപോലെ ദൈവത്തിന് പ്രധാനപ്പെട്ടതാണ്. അതിനത് തുടക്കത്തിൽ പറയുന്നത് ദ സോഴ്സ് ഫോർ ഹോൾനെസ്, അതിന് പറയുന്നത് ദ ഗോഡ് ഓഫ് പീസ്, സമാധാനത്തിന്റെ ദൈവമാണ് നമ്മൾക്ക് വേണ്ടി ഈ കാര്യം ക്രമീകരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അതിന്റെ സ്കോപ്പ് അല്ലെങ്കിൽ ഈൽഡ് എന്താണെന്ന് തൊട്ടടുത്ത് പറയുമ്പോൾ ദ ഡെവലപ്മെന്റ് ഓഫ് ദ എൻറ്റയർ പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തിന്റെ പൂർണ്ണ രൂപം അനുഗ്രഹീതമാകുവാൻ സമാധാനത്തിന്റെ ദൈവം നമുക്ക് ആഹ്വാനം തരുന്ന ഒരു ശ്രദ്ധേയമായ വിഷയം നമ്മുടെ മുമ്പിൽ തരുമ്പോൾ, തേർഡ് മില്ലേനിയത്തിൽ ജീവിക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യരാണ് നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തെ പൊതുവെ നമ്മൾ തന്നെ വിളിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇന്ന് ഈ ത്രിതല ശുദ്ധീകരണം അല്ലെങ്കിൽ ത്രിതല വളർച്ച ഇന്ന് മനുഷ്യരാരും ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് മനഃശാസ്ത്രജ്ഞന്മാർ ഇഷ്ടംപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ. അവർ പറയുന്നത് ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കെല്ലാം ആവശ്യം ശരീരത്തിന്റെ മോടി കൂട്ടുക, ശരീരത്തിന് പ്രായം തോന്നിപ്പിക്കാതെ ഇരിക്കുക, ശരീരത്തെ എത്രമാത്രം യൗവനത്തിൽ സൂക്ഷിക്കുക, ശരീരത്തെ ഒരിക്കലും മരിക്കാതെ അല്ലെങ്കിൽ അതിന്റെ കോശങ്ങൾക്ക് മരണം സംഭവിക്കാതെ എങ്ങനെ സൂക്ഷിക്കുക, ഇതിനെക്കുറിച്ചാണ് ആധുനിക ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ ചിന്തിക്കുന്നത്. എങ്കിലും ക്രൈസ്തവ ലോകത്തിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ വിഷയത്തെ അവലോകനം ചെയ്ത മനുഷ്യർ പറയുന്നത് പ്രാർത്ഥനയിലൂടെയും കൂട്ടായ്മകളിലൂടെയും, ഇതൊരു എക്സാമ്പിൾ അസൂബോറോപ്പയർ, ഇപ്രകാരമുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകളിലൂടെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ശരീരത്തിന്റെ വളർച്ചയും ശരീരത്തിന്റെ പ്രസരിപ്പും മാത്രം ചിന്തിക്കുന്ന മനുഷ്യനെ ആധ്യാത്മിക തലം എന്നൊരു തലമുണ്ടെന്നും അതിന്റെ വളർച്ച അനിവാര്യമാണെന്നും പഠിപ്പിക്കുവാൻ നമ്മളെ പലപ്പോഴും പിന്നോട്ട് മാറ്റുകയും ശരീരത്തിന്റെ വളർച്ചയ്ക്കുള്ള വേഗത കുറച്ച് ഇതും കൂടെ കൂട്ടിച്ചേർക്കണം, ഒപ്പം മനസ്സും ഇതിനോടൊപ്പം ആവശ്യമാണ്. യഥാർത്ഥത്തിൽ പാശ്ചാത്യ ലോകത്ത് ഇന്ത്യൻ സംസ്കാരത്തിൽ വളർന്നു വന്ന ഒരു മെന്റൽ സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ മെന്റൽ പ്യൂരിഫിക്കേഷൻ, ആ ഒരു ആശയം പാശ്ചാത്യ ലോകത്ത് കൊണ്ടുവന്നത് കൊണ്ടാണ് ഇവിടെ അമേരിക്കയിലും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ അമൃതാനന്ദമയ്യെ പോലെയുള്ള ഒരാൾ വരുമ്പോൾ പെട്ടെന്ന് അവർക്കൊരു മാർക്കറ്റ് കിട്ടാനുള്ള കാരണം ശരീരത്തിന് മാത്രം മോടിയും വളർച്ചയും അതിന്റെ ഘട്ടങ്ങളെ കുറിച്ച് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മനസ്സിന് ശാന്തി കിട്ടാനുള്ള ഒരു ഡിവോഷണൽ വിഷയത്തിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ അതിന് ഫോളോവേഴ്സ് ഉണ്ടാകാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ക്രൈസ്തവ സഭ അല്ലെങ്കിൽ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് ദ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി, ആ ത്രിമാന തലം, മൂന്ന് തലങ്ങളും കൂടെ ചേർന്നുള്ള വളർച്ചയിലേക്ക് നമ്മളെ നയിക്കുവാൻ ദൈവത്തിന്റെ ഒരു ആഹ്വാനം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായിലൂടെ നമുക്ക് തരികയാണ്. ഈ കൊലോസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, യേശുക്രിസ്തുവിന്റെ തെസലോനിക്ക ലേഖനം വായിക്കുമ്പോൾ ശൈശവ അവസ്ഥയിൽ ആയിരുന്ന ഒരു സഭയെ പൂർണ്ണ രൂപത്തിലേക്ക് വളർത്തുവാൻ തക്കവണ്ണം ക്രിസ്തു നിങ്ങളെ എപ്പോഴും വിളിക്കുന്നു, ക്രിസ്തു നിങ്ങൾക്കൊരു മെന്ററായി ഒരു സൂപ്പർവൈസറായി നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളുടെ വളർച്ച ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവോടുകൂടി നിങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ഒരുപോലെ വളരണമെന്നും അത് അവരുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും പ്രാവർത്തികമാക്കണമെന്നും വളരെ ഭംഗിയായി നിഷ്കർഷിക്കാനാണ് ആ ലേഖനങ്ങളുടെ കൂട്ടത്തിൽ ആദ്യ കാലഘട്ടത്തിൽ എഴുതിയ ഒരു ലേഖനം കൂടിയാണ് തെസലോനിക്ക ലേഖനം. ഈ ലേഖനത്തിനകത്ത് പൗലോസും തീമോത്തിയോസും ശീലാസും ഈ മൂന്ന് കഥാപാത്രങ്ങളെയാണ് പ്രധാനമായിട്ട് അവതരിപ്പിക്കുന്നതെങ്കിലും അതിന്റെ രത്ന ചുരുക്കം ഇങ്ങനെയാണ്, ശൈശവാവസ്ഥയിലായിരുന്ന ഒരു സഭയെ വളർച്ചയുടെ ഘട്ടത്തിലേക്ക് നയിക്കാൻ നേരം ഒരു നേഴ്സറി സ്കൂളിൽ ആൽഫബറ്റ് പഠിപ്പിക്കുന്നത് പോലെ വളർച്ച മൂന്ന് തലങ്ങളിൽ ഉണ്ടാകണമെന്ന് ശക്തമായി പഠിപ്പിക്കുക, അവർക്കൊരു അടിസ്ഥാനം ഇട്ടുകൊടുക്കുക. നമുക്കൊരു മതബോധനം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന മുതിർന്ന തലമുറയുടെ ചെറുപ്പത്തിൽ മതബോധനം ഇത്രയും നല്ല സിസ്റ്റമാറ്റിക് ഒന്നുമല്ല, കാറ്റക്കിസം അല്ലെങ്കിൽ സൺഡേ സ്കൂൾ. ഇപ്പം നമുക്ക് ഓൺലൈൻ അല്ലെങ്കിൽ ഇപ്പൊ ഈ ആഴ്ചയുണ്ട് നമുക്ക് സൺഡേ സ്കൂൾ എങ്ങനെ മെച്ചമാക്കാം, ഓൺലൈൻ വിദ്യാഭ്യാസം എങ്ങനെ അല്പം കൂടി ലഘുവാക്കാം അനുഗ്രഹീതമാക്കാം എന്നൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പഠിക്കുക. പക്ഷെ പണ്ട് മാതാപിതാക്കളും ചിലപ്പോൾ നമ്മുടെ ദേവാലയത്തിലൊരു വൈദികനോ മുതിർന്ന സൺഡേ സ്കൂൾ അധ്യാപകരോ ഒക്കെ നമുക്ക് നൽകിയ ഒരു അടിസ്ഥാനം, ഈ സമഗ്രമായ വളർച്ചയെക്കുറിച്ചൊന്നും പഠിച്ചില്ലെങ്കിലും ദൈവത്തെ കൂടുതൽ അറിയാനുള്ള ഒരു മുഖാന്തരത്തെക്കുറിച്ച് അവർ ശക്തമായി പഠിപ്പിക്കുമായിരുന്നു. ഇന്നത്തെ കാലഘട്ടം ശരീരത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പുതിയ വെളിച്ചം, അപ്പൊ അച്ഛൻ അവന് വെളിച്ചത്തെ കുറിച്ചുള്ള കാരണം എക്സാമ്പിളും പറഞ്ഞു, ഒരു പുതിയ അറിവ് കൂടിയാണ് ഞാൻ ഒന്നുകൂടെ ആവശ്യപ്പെടുന്നത്. അച്ഛൻ വളരെ വേഗത്തിലാണ് പറഞ്ഞത്, അച്ഛന്റെ ഞാൻ നെഗറ്റീവ് പറയാനല്ല പറയുന്നത്, വളരെ വേഗത്തിൽ ഒരുപാട് ആശയങ്ങളെ ഇതൊന്ന് എഴുതി വെച്ചാൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-20 പേജ് എഴുതാനുള്ള ആശയങ്ങൾ അച്ഛൻ ഇന്ന് പറഞ്ഞു. വേദപുസ്തകം ഉണ്ടായിരുന്നു, വിശദീകരണങ്ങൾ ഉണ്ടായിരുന്നു, ഉദാഹരണങ്ങൾ ഉണ്ടായിരുന്നു, നല്ല ഒരു സയന്റിഫിക് സ്റ്റഡി അതിന്റെ പിന്നിൽ ബൈബിളിന്റെ സഹായത്തിൽ അച്ഛൻ ചെയ്തു. ആവർത്തിച്ച് കേൾക്കാൻ സമയം കിട്ടുന്നവർ നിർബന്ധമായും ഇത് ആവർത്തിച്ച് കേൾക്കണം, അതിലൂടെ കൂടുതൽ നന്മകൾ നമുക്ക് ലഭിക്കാനിടയാകും. അച്ഛന്റെ ഈ ഉദ്യമത്തിന് സൂബോറോ പ്രാർത്ഥനയിൽ സമ്മേളിച്ച വൈദികരുടെയും എല്ലാ വിശ്വാസ സമൂഹത്തിന്റെയും പേരിലുള്ള പ്രത്യേകമായ നന്ദി വിനയപൂർവ്വം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് ഈ സമയത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ജോസ് സർജറി കഴിഞ്ഞ് ഇങ്ങനെ സർജറി കഴിഞ്ഞിട്ടുള്ള സമയമാണ്, റിക്കവറി ടൈം. പ്രത്യേകമായിട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ കഴിഞ്ഞ ആഴ്ച പ്രത്യേകമായിട്ട് ഓർത്തതാണ് ഡാലസിൽ ലീലാമ്മ അല്ലെങ്കിൽ മറിയാമ്മ എന്ന് പറയുന്ന സഹോദരി ഇപ്പോഴ് സിവിയറായുള്ള പ്രയാസങ്ങളിൽ നിന്ന് അല്പം സുഖം പ്രാപിച്ചു വരുന്നു എന്നുള്ളതിൽ ഒത്തിരി സന്തോഷം. അതുപോലെ പ്രത്യേകിച്ച് ലീലാമ്മ, മറ്റൊരു ലീലാമ്മ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡാലസിൽ നിന്ന് ഒരു സൂസി ആന്റിയെ പ്രത്യേകമായിട്ട് ഓർക്കണം, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്. സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കാനുള്ള ജിമ്മിയെ ഓർക്കാം, ആലിസ് ജോസഫിനെ ഓർക്കാം, ജോയൽ, രണ്ട് ജോയൽ ഉണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഹ്യൂസ്റ്റണിലെ ഒരു മേരി ആന്റി ഇതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, വളരെയധികം പ്രയാസം അനുഭവിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രധാനിക്കുക നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യം ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആശ്വാസത്തിനായിട്ട് മൗനശേതെങ്കിലും പേരുകൾ പ്രത്യേകമായിട്ടുണ്ടോ പറയാം? ഇല്ല. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നാട്ടിൽ മുളന്തുരുത്തിയിൽ കോവിഡ് ബാധിച്ച് പ്രയാസം അനുഭവിക്കുന്ന ഒരു വീട്ടിലെ അപ്പനും മകനുമുണ്ട്. രണ്ടുപേരും പ്രത്യേകമായിട്ട് ഓർക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ പേര് അനില്, അദ്ദേഹത്തിന്റെ മോൻ ഈതൻ. അനിലും ഈതനും അവരെ ദൈവസന്നിധിയിൽ ഓർത്തു പരിശുദ്ധ മാതൃമേനി പ്രത്യേകമായിട്ട് ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്കറിയാലോ കോവിഡ് ബാധിച്ച് ഇപ്പോഴ് സൗഖ്യം പ്രാപിച്ചു വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ബാബാജിനെ ഓർക്കാറുണ്ട്. അതോടൊപ്പം ബാബാജിയുടെ ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റ് തിരുവിനിമാരും ഒക്കെ സുഖം പ്രാപിച്ചു വരാനായിട്ട് നമുക്ക് അപേക്ഷിക്കും. ബാറയ്ക്കുമോർ, ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, തന്നോട് അപേക്ഷിക്കുന്നവരെ സൗജന്യമായി സുഖപ്പെടുത്തുന്ന സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരുണയിൽ അഭയം പ്രാപിക്കുന്ന ഇന്ദ്രന്റെ ദാസീദാസന്മാരെ അവിടുന്ന് സുഖപ്പെടുത്തണമേ. ഇവരുടെ കുറ്റങ്ങളെ മോചിച്ച് ഇവരുടെ രോഗങ്ങളെ നീക്കിക്കളയുകയും ഇവരുടെ അവയവങ്ങളെ ബലപ്പെടുത്തി രോഗക്കിടക്കയിൽ നിന്ന് ഇവരെയൊക്കെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഉപദ്രവകരമായ സ്ഥലശിക്ഷകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഇവരെ സ്വസ്ഥമാക്കണമേ. മഷിയെ നമ്പരാനെ, ഇവരോടുള്ള നിന്റെ സർവ്വകൃപകൾക്കും വേണ്ടി ഇവരെന്നേക്ക് നിന്നെ സ്തോത്രം ചെയ്യുവാനായിട്ട് ഇവരുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും പരിഹരിച്ച് മോചിക്കണമേ. വചനത്താൽ ശക്തി അറിയിക്കുകയും പ്രവർത്തികളാൽ സംഗതികളെ നിവർത്തിക്കുകയും ചെയ്യുന്ന സർവശക്തനും സഹായങ്ങളെയും ഔഷധങ്ങളെ വഹിച്ചുകൊണ്ട് ഞങ്ങളുടെ ബലഹീനതയുടെ അടുക്കിലേക്ക് എഴുന്നള്ളുന്ന ഉത്തമ വൈദ്യനായിരിക്കുന്ന ദൈവമേ, അങ്ങയുടെ കരുണയിൽ അഭയം പ്രാപിക്കുന്ന ഈ നിന്റെ മക്കളെ, പ്രത്യേകിച്ച് പ്രത്യേകമായിട്ട് ഞങ്ങളെ പേര് ഓർത്ത് പറഞ്ഞവരെയും വിസ്മരിച്ചു പോയിട്ടുള്ളവരെയും ഈ സഭയെ നയിക്കുന്ന പരിശുദ്ധ കാതുലിക ബാബയെയും എല്ലാ പിതാക്കന്മാരെയും ദൈവമേ ഇവിടുന്ന് സ്വസ്ഥമാക്കി സൗഖ്യം നൽകി ബലപ്പെടുത്തണമേ. ഇവരുടെ രോഗങ്ങളെ നീക്കിക്കളഞ്ഞ് ഇവരുടെ അവയവങ്ങൾക്ക് ബലം കൊടുക്കണമേ. ഇവരുടെ കുറ്റങ്ങളും പാപം മോചിക്കണമേ. ഇവരുടെ അകൃത്യങ്ങളെ നീ മായച്ചു കളയണമേ. നിന്റെ ശക്തിയാൽ രോഗക്കടക്കിൽ നിന്ന് ഇവരെ എഴുന്നേൽപ്പിക്കണമേ. പ്രത്യേകിച്ച് പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരെ തിരൂപ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമേ അവർക്കൊക്കെ അവിടെ പ്രത്യാശയും ആശ്വാസവും നൽകി ബലപ്പെടുത്തണമേ. കഠിനമായ രോഗം മൂലം സഹിക്കാൻ കഴിയാതെ രോഗത്തെ പറ്റിയുള്ള ഭയവും രോഗമുളവാക്കുന്ന വേദനയും മൂലം അസ്വസ്ഥ അനുഭവിക്കുന്നവർക്ക് അങ്ങയുടെ സ്പർശനത്തിൽ കൂടി ബലം നൽകണമേ. അവിടെ ഉത്തമനും മഹാകാരുണ്യവാനുമാകുന്ന പിതാവാകുന്നുവല്ലോ. പ്രത്യേകിച്ച് ഉറ്റവര് വേർപെട്ട് നിരാശയിൽ കൂടി കടന്നവർക്ക് പ്രത്യാശയും ധൈര്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, ഈ നോമ്പിൽ അവരെ താഴ്മയോടെ സമർപ്പിക്കുന്നു. യുവാക്കന്മാർ യുവതികളെ ഓർക്കുന്നു, കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളും വിവാഹപ്രായത്തിയിട്ട് പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെയും ഓർക്കുന്നു. വിവാഹം കഴിഞ്ഞ് വർഷം പിന്നിട്ടിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസം അനുഭവിക്കുന്ന ദമ്പതികളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവരെയും പ്രത്യേകമായിട്ട് കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്ക് ആരോഗ്യം കൊടുക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ബാവാതിരുമീനെ ഞങ്ങൾ ഓർത്തു. വീണ്ടും അവിടുത്തെ അഭിഷിക്തനെ ഞങ്ങളുടെ പിതാവിനെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദിശാബോധത്തോടെ ഈ സഭയെ നയിക്കാൻ ആവശ്യമായിരിക്കുന്ന ആരോഗ്യവും മനസ്വസ്ഥതയും ശാന്തതയും പ്രകാശവും നൽകി നടത്തണമേ.
എല്ലാ പിതാക്കന്മാരെ സമർപ്പിക്കുന്നു. ദൈവമേ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സഭയുടെ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ക്രിസ്തുനാമം ലോകത്തിൽ സാക്ഷ്യപ്പെടുത്തുന്ന ഭരണകർത്താക്കളെ എഴുന്നേൽപ്പിക്കുവാനും ലോകം മുഴുവനും നന്മ നൽകുന്ന ദൈവിക പാതയിൽ മുന്നോട്ട് പോകുവാനും ലോകത്തെ നിയന്ത്രിക്കണമേ. പ്രകൃതിക്ഷോഭവും അതുപോലെ തീവ്രവാദം മൂലം പീഡിപ്പിക്കപ്പെടുന്നവരെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അവിടുന്ന് വാഴ്ത്തണമേ. ഇതിനെ നയിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് സംബന്ധിക്കുന്ന വൈദിക ശ്രേഷ്ഠതയെ വിശ്വാസികളെയൊക്കെ അവിടുത്തെ കരുണയുടെ കടലിന് മുമ്പാകെ വയ്ക്കുന്നു. പ്രത്യേകിച്ച് വളരെ അനുഗ്രഹീതമായ ഒരു തിരുവചനം ഞങ്ങൾക്ക് പകർന്നു തന്ന് ധന്യമാക്കി അവിടുത്തെ അഭിഷേകത്തിനെ, പി സി ഓറച്ചനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഇടവകയൊക്കെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഈ പരിശുദ്ധ നോമ്പ് ഘട്ടങ്ങളിൽ അനുതാപത്തോടെ ദൈവമേ സന്നിധിയിൽ എടുത്തു വരുവാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തണമേ. ജീവിതത്തിന്റെ ദുസ്സഹമായ സാഹചര്യങ്ങളിൽ അങ്ങ് തള്ളിപ്പറയാതെ ഏത് വേദനയിലും ഇങ്ങേ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വിശ്വാസികളായി, ഉത്തമ വിശ്വാസികളായി ഞങ്ങളെ അവിടുന്ന് വഴുതലയിക്കണമേ. ഞങ്ങളുടെ ചുവടുകളെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ കണ്ണുകളുടെ പതർച്ചകളെയും ഹൃദയത്തിന്റെ തെറ്റായ പോക്കിനെയൊക്കെ അവിടുന്ന് തിരികെ കൊണ്ടുവന്ന് അങ്കിലേക്ക് നോക്കത്തക്കണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. സകല വാങ്ങിപ്പോൾ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാളും സ്തുതിച്ചു പുകഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ. അച്ഛന്മാരാൽ ആസ്വദിച്ച ഉമ്മാനച്ച അല്ലെങ്കിൽ മാമനച്ചൻ
പാർക്കുമോ? പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹാരുടെ സംബന്ധവും സഹവാസവും കർത്താവെ ഞങ്ങളെല്ലാവരുടെ മേൽ. ഇന്ന് വചനം സംസാരിച്ച അഭിഷിക്തനോടും അദ്ദേഹത്തിന്റെ ശുശ്രൂഷമേലും ഞങ്ങൾ പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിൽ സമർപ്പിച്ചതുമായ യാചനകളുടെ മേൽ ഈ നോമ്പുകാലം പരിപൂർണമായി ശുഷ്കാന്തിയോടുകൂടി നോക്കുവാനുള്ള ഞങ്ങൾക്ക് ആവശ്യമായ കൃപയ്ക്കും സൗഖ്യത്തിനും ഇന്ന് തന്നെയേക്കും ഉണ്ടായിരിക്കുമാറാകിടമേ.
ധന്യവാർന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും വീണ്ടും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട പി സി ഓറച്ചൻ, ഇതിനിടയിലും നോമ്പിന്റെ കാലഘട്ടത്തിൽ നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുവാൻ നല്ല ഒരു ശയം പകർന്ന് നമ്മളെ ധന്യമാക്കി അച്ചോളുള്ള സ്നേഹം നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നേർപ്പെടുന്ന വന്ദി മാമനച്ചൻ, അതുപോലെ വി സി വർഗീസച്ചൻ, ഐശ്വർവി പ്രകാശച്ചൻ, ബിജോയി അച്ഛൻ, എല്ലാ വൈദികരോടും, പ്രത്യേകിച്ച് തമ്പാനച്ചൻ, അച്ഛന്റെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമായിരുന്നു. പ്രിയപ്പെട്ട തമ്പാനച്ചനോടുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയ മാതാപിതാക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായി നമ്മൾ പേരോർത്ത് പ്രാർത്ഥിച്ച എല്ലാവർക്കും ദൈവം ആശ്വാസവും സ്വസ്ഥതയും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ബൈബിൾ വായിച്ച ആന്റി സൂസി ആന്റി, അതുപോലെ തന്നെ ചോദനയുള്ള പ്രിയപ്പെട്ട എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ദൈവം നമ്പുരാൻ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുവാനാകട്ടെ. ആമേൻ.